പുത്തൻകുരിശു പ്രഭാഷണം. പുണ്യാത്മാക്കളെ, 10,000 വർഷക്കാലമായി സചേതനമായി നിലനിൽക്കുന്ന ഒരു സംസ്കൃതിയാണ് സനാതനധർമ്മം. ധർമ്മസംരക്ഷണം എക്കാലവും ഹിന്ദു ഏറ്റെടുത്തിട്ടുണ്ട്, ഇനിയും അത് ഏറ്റെടുക്കും. ഭാരതത്തെ അടിമുടി മതം മാറ്റാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികളെയും എതിർക്കുക തന്നെ ചെയ്യും. ധർമ്മസംരക്ഷണം ചെയ്യാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയ ആഹ്വാനം ഹിന്ദു ശിരസാ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ പുത്തൻകുരിശ് എന്ന പുത്തൻകാവിലെ പ്രഭാഷണം ശ്രവിക്കാൻ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പുത്തൻകുരിശ് പ്രഭാഷണം.
എന്റെ പ്രിയ കുടുംബാംഗങ്ങളെ, ഓരോരുത്തർക്കും എന്റെ വിനീത പ്രണാമം. ഭാരതീയ ചിന്താധാരകൾ ഭൂമുഖത്ത് ഒരു രാഷ്ട്രത്തിൽ 10,000 വർഷങ്ങളുടെ പാരമ്പര്യവും വഹിച്ചുകൊണ്ട് അസാധാരണമാം വിധം ഉജ്ജ്വല പ്രഭ ചൊരിഞ്ഞുകൊണ്ട് 500 തലമുറകളോളം ഈ ഭൂമുഖത്ത് വർത്തിക്കുകയാണ്. സചേതനമായി, പ്രഭാപൂരിതമായി, ജനഹൃദയങ്ങളിൽ നിറഞ്ഞുകൊണ്ട് ഒരു മഹത്തായ ചൈതന്യത്തിൻ്റെ ചിന്താധാരകളുടെ, അതുപോലെ തന്നെ ആചാര വിചാരങ്ങളുടെ, ശാസ്ത്ര പൈതൃകത്തിൻ്റെ, ഗ്രന്ഥസമാഹാരങ്ങളുടെ നിറകുടവുമായി ലോകസമക്ഷം 21-ാം നൂറ്റാണ്ടില് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാം വിധം ഈ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന സനാതനധർമ്മത്തിൻ്റെ ചിന്താധാരകൾ പഠിക്കണം, പഠിപ്പിക്കണം, അറിയണം, അറിയിക്കണം. നമ്മളുടെ മാതൃഭൂമിയുടെ ചൈതന്യം എന്താണെന്ന് ആ മാതൃഭൂമിയുടെ മക്കൾ അറിയണം. ആ പ്രഭാപൂരിതമായ ചൈതന്യത്തിൻ്റെ പ്രവാഹം ലോകമെമ്പാടും ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ള, രാഷ്ട്രതന്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ള, ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള മാനവരാശി അനുദിനം അനുനിമിഷം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രത്തിലും 10,000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ചിന്താധാര പ്രഭമങ്ങാതെ ഒളിമങ്ങാതെ നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന അനുഭവമാണ് പുത്തൻകുരിശ് ആയി മാറിയ പുത്തൻകാവിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പുത്തൻകാവിൽ അമ്മയുടെ 3.96 ഏക്കർ ഭൂമിയില് വിളിച്ചു കൂട്ടിയ സനാതനധർമ്മ വിശ്വാസികളുടെ ഈ സംഗമം ഒന്ന് ചിന്തിക്കുക. 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ ഇതിനെ ചൈതന്യവത്താക്കേണ്ട ആവശ്യമുണ്ടെന്ന് പ്രപഞ്ചത്തിന് തോന്നിയത് കൊണ്ട്, ഈശ്വരന് തോന്നിയത് കൊണ്ട്, രാഷ്ട്രത്തിന് തോന്നിയത് കൊണ്ട് അത് ഉജ്ജ്വലമായി തിരിച്ചു വരുന്നു. കുരുക്ഷേത്ര ഭൂമിയില് ധർമ്മത്തിനെതിരായി നിന്ന ഭീഷ്മ പിതാമഹനെ അടിച്ചു തെറിപ്പിക്കാൻ പറഞ്ഞ കൃഷ്ണൻ, ധർമ്മത്തിനെതിരെ നിന്ന ആചാര്യനാണെങ്കിൽ പോലും ദ്രോണാചാര്യരെ അടിച്ചു തെറിപ്പിക്കാൻ പറഞ്ഞ ശ്രീകൃഷ്ണൻ, ധർമ്മത്തിനെതിരെ നിന്ന സ്വന്തം കുടുംബാംഗങ്ങൾ പോലെ ആണെങ്കിലും അവരെയും, തസ്മാതുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, അഭ്യുത്ഥാനമധർമ്മസ്യ അധർമ്മം എപ്പോഴെല്ലാമാണോ മുകളിലേക്ക് വരുന്നത്, ആ സമയത്തെല്ലാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ, അണ്ടർലൈൻ റെപ്പിറ്റേഷൻ, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതാത് കാലഘട്ടത്തിൽ അതാത് ചൈതന്യാവതാരങ്ങൾ വന്ന ഭൂമിയാണ് ഇത്. ഈ ഭൂമിയില്, ഈ പവിത്ര ഭാരത ഭൂമിയില് തം ദേവനിർമ്മിതം ദേശം, ഈശ്വരൻ നിർമ്മിച്ച ഭൂമിയില് ചരിത്രാതീത കാലം മുതൽക്ക് പുരാവസ്തു ഗവേഷകരുടെ ആധുനിക ഗവേഷണത്തിന്റെ ഫലമായി ലഭിച്ച അറിവുകൾ ഒരുമിച്ച് ചേർത്താൽ മാനവരാശിക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള സംസ്കൃതി നമ്മുടെ മാതൃഭൂമിയുടെ സംസ്കൃതിയാണ്. എത്ര വേദങ്ങൾ ഇവിടെ എഴുതി, ഉജ്ജ്വലമായ ഛന്ദസ്സുകളോടുകൂടി പ്രപഞ്ച ചൈതന്യത്തെ വിവരിക്കുന്ന, ശാശ്വത സത്യത്തെ വിവരിക്കുന്ന കഥകളില്ലാത്ത, എക്സാജറേഷൻ ഇല്ലാത്ത ഒരു വസ്തുത മാത്രം ദ യൂണിവേഴ്സൽ എനർജി നാസയിലെ ശാസ്ത്രജ്ഞന്മാര് വിവരിക്കുന്ന സെൽഫ് അവയർനെസ്, സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ള, സ്വബോധമുള്ള, പ്രജ്ഞാനമുള്ള ആ പ്രപഞ്ച ചൈതന്യത്തെ വിവരിക്കുന്ന വേദങ്ങൾ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാര് എഴുതിയ ഒരു ഭൂമി, അതാണ് നമ്മുടെ ഭാരതം. എത്ര വേദമന്ത്രങ്ങൾ ഉദാത്താനുദാത്ത സ്വരിതരേണ ഹ്രസ്വപ്രചേയ അനുനാസിക കമ്പ ദീർഘകമ്പ ശ്രുതയോടുകൂടി ഈ മണ്ണിൽ ഇന്ന് കാശ്മീരുകാരനും കന്യാകുമാരിക്കാരനും ത്രിപുരക്കാരനും അതുപോലെ ഗുജറാത്തുകാരനും ഈ സദസ്സിലെ ഈ സ്റ്റേജിൽ വന്നാൽ ഒരൊറ്റ സ്വരത്തിൽ ചൊല്ലുന്ന ഋഗ്വേദ യജുർവേദ സാമവേദ അഥർവവേദ മന്ത്രങ്ങളാൽ ഈ രാഷ്ട്രത്തെ ഒന്നാക്കി മാറ്റിയ ചൈതന്യത്തിന്റെ വേദവരികൾ ഉജ്ജ്വലമായി പ്രഭചൊരിഞ്ഞൊരു ദേശമാണിത്. കർമ്മമണ്ഡലത്തിൽ സൂര്യന് നിങ്ങൾക്കറിയാവുന്നത് 6 മില്യൺ ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തുന്ന സൂര്യൻ, 60 ലക്ഷം ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തുന്ന സൂര്യൻ, ആ സൂര്യന് വിളക്ക് വെച്ചവരാണ് നാം. ജ്യോതിശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ അയം ദീപഃ പ്രതിഗ്രഹ്യതാം. പ്രഭാകരോ മഹാതേജോ, തേജസ്വിയായ പ്രഭാകര, ദേവന്മാർക്ക് പോലും പ്രകാശം ചൊരിയുന്ന അങ്ങക്ക് ഞങ്ങളിതാ ഈ ചെറിയ കൊടിവിളക്കില് അങ്ങക്ക് വിളക്ക് വെക്കുന്നു. സൂര്യന് വിളക്ക് വെച്ചവര് ലോകത്തിൽ ആരുണ്ട്? ഇവിടെ സൂര്യന് വിളക്ക് വെക്കാൻ ധൈര്യം കാണിച്ചവര് ഈ നാട്ടിൽ ജനിച്ചവരാണ് നമ്മള്. ഈ സൂര്യ ചൈതന്യത്തിന്, പ്രപഞ്ച ചൈതന്യത്തിന് എപ്പോഴാണോ കർമ്മം അടിസ്ഥാനമാകുന്നത്, എപ്രകാരമാണോ യജ്ഞം അടിസ്ഥാനമാകുന്നത്, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൌ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന, എന്താ ഈ വഴി? ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ E=mc², സർവതും എനർജിയാണ്, സെൽഫ് എനർജൈസിംഗ് ഫോഴ്സ് ആണ്, സെൽഫ് ഗൈഡിംഗ് ഫോഴ്സ് ആണ്, സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ള ഫോഴ്സ് ആണ്, സെൽഫ് അവയർനെസ് ഉള്ള ഫോഴ്സ് ആണ്, അതാണ് ബ്രഹ്മചൈതന്യം. ആ ബ്രഹ്മചൈതന്യത്തിന് എന്റെ വക അല്പവും കൂടി ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ അനുശാസിച്ച യജ്ഞകർമ്മങ്ങൾ നടത്തിയ ഭൂമിയാണ് ഇത്. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലൂടെ 50ഉം 55ഉം വയസ്സായാൽ ഇനി രാഷ്ട്ര സേവനത്തിന്, മാനവരാശിയുടെ സേവനത്തിന് എന്ന് അസന്നിഗ്ധമായി ഡിക്ലെയർ ചെയ്ത് കുടുംബ പ്രാരബ്ധങ്ങൾ മകനെ ഏൽപ്പിച്ച് രാഷ്ട്ര സേവനത്തിനിറങ്ങിയ പുരുഷന്മാർ ലക്ഷക്കണക്കിന് ജനിച്ച ആരണ്യകങ്ങളിൽ വിവരിക്കുന്ന രീതിയിൽ ഈ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിച്ചവരുടെ ദേശമാണിത്. ഉപനിഷത്തുക്കൾ എഴുതി പ്രപഞ്ച ചൈതന്യത്തെ ചെറിയ ചെറിയ ഉജ്ജ്വല വാക്യങ്ങളിലൂടെ, 108 ഉപനിഷത്തുക്കൾ എഴുതി പ്രപഞ്ച ചൈതന്യത്തെ വിവരിക്കാൻ അത്യന്താധുനിക ഊർജ തന്ത്രത്തെ വെല്ലുന്ന വിധത്തിലുള്ള തത്വശാസ്ത്രങ്ങൾ നൽകിയ ഒരു രാഷ്ട്രമാണ് ഇത്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാഗ്രഥ കശ്യ സിദ്ധനം. ഓംബുഡ്സ്മാൻ പറഞ്ഞില്ലേ, പ്രപഞ്ച ചൈതന്യത്തിൽ ഈശ്വരനെ കണ്ടവരാണ് ഞാൻ, നാം എന്ന്. ആ പ്രപഞ്ച ചൈതന്യത്തിൽ ഈശ്വരന്റെ അസ്തിത്വത്തെ അത്യന്താധുനിക ബയോകെമിസ്ട്രി അതുപോലെ തന്നെ ഊർജതന്ത്രശാസ്ത്രം വിവരിക്കുന്നതുപോലെ അണുവിട വ്യത്യാസമില്ലാതെ വിവരിച്ച ഉപനിഷത്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആ ചൈതന്യം എഴുതിയ ഋഷിവര്യന്മാർക്ക് ജന്മം നൽകിയ നാടാണ് ഇത്. ഭാഷാശാസ്ത്രത്തെ അക്ഷരം വിടാതെ ഓരോ വാക്കുകളും എങ്ങനെ ഉണ്ടായി, അതിന്റെ പരിണാമം എന്ത് എന്ന് ശിക്ഷാ നിരുക്ത വ്യാകരണ ചന്ദശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ എഴുതി സ്വർണ താമ്പാളത്തിലാക്കി മാനവരാശിക്ക് നൽകിയ ലോകത്തിലെ ഒരേ ഒരു സംസ്കൃതിയാണ് ഭാരതത്തിൻ്റേത്. പ്രപഞ്ചത്തിലെ ജ്യോതിർഗോളങ്ങളുടെ ഓരോ സെക്കൻഡിലുമുള്ള ചലനത്തെ കൃത്യമായിട്ട് ആംഗുലർ ഡിഗ്രിയിലും മിനിറ്റിലും സെക്കൻഡിലും ലിപ്തത്തിലും പ്രലിപ്തത്തിലും എഴുതി ഈ പ്രപഞ്ചഗോളങ്ങൾ എപ്രകാരം ചലനാത്മകമാകുന്നു എന്ന് വിവരിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ച ശാസ്ത്രജ്ഞന്മാർക്ക് ജന്മം നൽകിയ ദേശമാണ് ഇത്. ആചാരങ്ങളിലൂടെ കുടുംബത്തെ, സഹോദരന്മാരെ, മാതൃപിതൃ ബന്ധത്തെ, സമൂഹ ബന്ധത്തെ, രാഷ്ട്ര ചൈതന്യത്തെ വളർത്തിയ കൽപ്പശാസ്ത്രങ്ങൾ എഴുതിയ അത്യുജ്വല ദേശമാണ് ഇത്. ഈ ചിന്താധാരകൾ 18 പുരാണ കഥകളിലൂടെ, അണ്ടർലൈൻ കഥകളിലൂടെ ഓരോ സന്ദേശവും ഓരോ ഹൃദയങ്ങളിലും എത്തിക്കാൻ കഥകളാണ് നല്ലത് എന്ന് മനസ്സിലാക്കി ചരിത്ര വസ്തുതകൾ, ധർമ്മ സന്ദേശങ്ങൾ ഇവയെല്ലാം തന്നെ കഥാരൂപത്തിൽ ഭംഗിയായി ചെറിയ തലമുറയ്ക്ക് കൊടുത്ത് അവര് വളർന്നു വലുതാകുമ്പോൾ ധാർമ്മിക സന്ദേശത്തിൻ്റെ മൂല്യം സ്വീകരിക്കാൻ അവർക്കവസരം നൽകുന്ന വിധത്തിൽ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എഴുതിയ ദേശം. 2 ഇതിഹാസത്തിലൂടെ ഈശ്വരനെ തന്നെ, മഹാവിഷ്ണുവിനെ മനുഷ്യനായി അവതരിപ്പിച്ച് താഴ്ത്തേക്ക് കൊണ്ടുവന്ന് ശ്രീരാമൻ എന്ന ഇതിഹാസ മര്യാദാ പുരുഷനെ അച്ഛനോടെങ്ങനെ പെരുമാറണം, അമ്മമാരോട്, ധർമ്മപത്നിയോട്, പ്രജകളോട്, മറ്റ് കുടുംബാംഗങ്ങളോട് എപ്രകാരമാണ് കുടുംബബന്ധം, സമൂഹ ബന്ധം, രാഷ്ട്രബന്ധം നിലനിർത്തേണ്ടത് എന്ന് ഓരോ മനുഷ്യനെയും രാമായണത്തിലൂടെ പഠിപ്പിച്ചൊരു ദേശമാണ് ഭാരതം. അവതാരമൂർത്തിയായ കൃഷ്ണനെ കൊണ്ടുവന്ന് അസാധാരണമാം വിധം ഉപദേശങ്ങൾ കൊടുപ്പിച്ചൊരു രാഷ്ട്രം. മഹാഭാരതത്തില് ഈ ലോകത്തിൽ എന്ത് എവിടെ നടന്നാലും അത് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം, വ്യാസൻ പറഞ്ഞതിനപ്പുറം ഒന്നും ഈ ഭൂമിയിൽ നടന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ പാകത്തിന് മഹാഭാരതം എന്ന ഇതി ഇഹ ആസീത് ഇതി ഇതിഹാസ, ഇപ്രകാരം ഇവിടെ നടന്നിരുന്നു എന്നറിയിക്കുന്ന ചരിത്ര ഗ്രന്ഥമായ ഇതിഹാസത്തിലൂടെ നമ്മളുടെ മുമ്പിൽ വെച്ചതാണ് ഭാരതീയ ചിന്താധാരകൾ. എത്ര ഉജ്ജ്വലങ്ങളായ ചിന്താധാരകൾ! എക്കണോമിക്സ് എന്ന ഗ്രന്ഥത്തെ അർത്ഥശാസ്ത്രമാക്കി, ശാസ്ത്രമാക്കി, സയൻസാക്കി വേദത്തോട് ചേർത്തവര്, രാഷ്ട്ര സംരക്ഷണത്തെ ധനുർവേദം എന്ന ഉപവേദമാക്കി യജുർവേദത്തോട് ചേർത്തവര്, ഗാനഗന്ധർവനാലപിക്കുന്ന ഗാനങ്ങളെയും സംഗീത നൃത്തങ്ങളെയും വേദത്തിന്റെ ഭാഗമാക്കി ഗന്ധർവവേദമാക്കി സാമവേദത്തോട് ചേർത്തവരാണ് ഭാരതീയര്. ആരോഗ്യശാസ്ത്രത്തെ ആയുർവേദമാക്കി അഥർവവേദത്തോട് ചേർത്തവര്. ലോകത്തിലെ ഏത് സംസ്കൃതിക്ക് അവകാശപ്പെടാൻ സാധിക്കും ഇത്രയും ഗ്രന്ഥങ്ങളുടെ അത്യുജ്വലമായ സമാഹാരത്തിന്റെ പൈതൃകത്വം ഇവിടത്തെ ഹിന്ദുവിന്? ഹിന്ദുവിന് മാത്രം, അല്ലാത്തവനോട് നിന്റെ പൈതൃകമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, അവന്റെ പൈതൃകം ഇന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന പൈതൃകം ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞത് ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. അമ്മ യു എൻ ഒയിൽ പറഞ്ഞതാ. അതായത് എല്ലാ രാഷ്ട്രത്തിലെയും ജനങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ആകാശത്ത് നിന്ന് വീഴുന്ന മടത്തുള്ളികൾ ഒരുമിച്ച് ചേർന്ന് ചാനലുകളായി തോടുകളായി നദികളായി മഹാസാഗരത്തിലേക്ക് പോകുന്നത് പോലെ മക്കളെ എന്ന് വിളിച്ച് 239 രാഷ്ട്രത്തിലെ ജനങ്ങളോട് അമ്മ പറഞ്ഞു, ഒരുമിച്ച് കൈകോർത്ത് പിടിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക, മാനവരാശിയുടെ നന്മ എന്ന മഹാസാഗരത്തിലേക്ക് ചാലുകളായിട്ട് നമുക്ക് ഒഴുകാം. എന്തുകൊണ്ടാണ് ഇത് പറയാൻ സാധിച്ചത്? ഒരിക്കലും ഭാരതത്തിൽ ജനിക്കാത്തവർക്ക് ഇത് സാധ്യമല്ല. മറ്റേത് രാഷ്ട്രത്തിൽ ജനിച്ചാലും അസന്നിഗ്ധമായി ശാസ്ത്രജ്ഞന്റെ ഉത്തരവാദിത്വത്തോട് കൂടി പറയുന്നു, അമ്മയുടെ ആശ്രമത്തിൽ വന്ന ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പറയാൻ സാധിക്കും, അല്ലാത്ത ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പറയാൻ സാധ്യമല്ല. കാരണം അവന്റെ മനസ്സിലെന്നും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അധികാരിയാണ്. ഹിന്ദുവിന്റെ മനസ്സില് ഈശ്വരൻ സുഹൃത്താണ്. ആ വ്യത്യാസമുണ്ട്. ഭാരതത്തിലെ ഈശ്വര സങ്കല്പം പ്രപഞ്ച ചൈതന്യത്തെ ബ്രഹ്മചൈതന്യമായി കണ്ടവര് അത്യന്താധുനിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ചാർഡിൻ പറയുന്നു, ഇന്ത്യക്കാരനല്ല, ഹിന്ദു അല്ല, അമേരിക്കയിലെ 16 യൂണിവേഴ്സിറ്റികളിലെ വിസിറ്റിംഗ് പ്രൊഫസറായ തിയററ്റിക്കൽ ഫിസിക്സിന്റെ നോബൽ സമ്മാനത്തിന് പേര് സജസ്റ്റ് ചെയ്യപ്പെട്ട പ്രൊഫസർ ചാർഡിൻ പറയുന്ന വരി, എവിടെയാണോ അത്യന്താധുനിക ശാസ്ത്രം പെട്ടെന്ന് വന്നു നിന്നിരിക്കുന്നത്, അവിടെയാണ് അതിപുരാതന ഭാരതത്തിലെ ഉപനിഷത് സന്ദേശങ്ങൾ ആരംഭിക്കുന്നത്. Where the ultra modern physics has come to an abrupt ending, there starts the ultra ancient Indian Upanishadic philosophy. ആര് പറഞ്ഞു? വാജ്പേയി അല്ല, എൽ കെ അദ്വാനി അല്ല. പറയാൻ തയ്യാറായിട്ടുള്ള ഒരാൾ പോപ്പിന് ഭഗവത്ഗീത കൊടുത്തിട്ടുണ്ട്, മുകളിൽ ഒരാളുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത്, പറ്റാവുന്ന അത്രയും ദേശദ്രോഹം ചെയ്ത് സനാതന ധർമ്മത്തിന് ദ്രോഹം ചെയ്ത് അവസാനം തിരിച്ചറിഞ്ഞു മുകളിൽ ഒരാളുണ്ട്. കഷ്ടം, എത്ര വൈകിപ്പോയി. 55 വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ നാട് അനുഭവിച്ച വേദന അതിനു മുൻപ് 1634 വർഷവും അനുഭവിച്ചു. അമർ അബ്ദുള്ള അറേബ്യയിൽ നിന്ന് ആക്രമണം തുടങ്ങി, അവിടെ നിന്ന് ഗോറിയും ഗസ്നിയും ഖിൽജിയും തൈമൂറും ലോഡിയും അടിമ വംശജരും മുഗള വംശജരും നശിപ്പിച്ചത്, പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ഡച്ചുകാരും നശിപ്പിച്ചത്, അവസാനം ഇംഗ്ലീഷുകാരൻ പറ്റാവുന്നേടത്തോളം 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ നശിപ്പിച്ചത്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ശേഷം നമ്മെ ഭരിച്ചവര് ബാക്കിയുള്ളത് നശിപ്പിച്ചു. ഒരു വ്യത്യാസവുമില്ല. വ്യത്യാസം ഒന്ന് മാത്രം, നശിപ്പിച്ചത് വിദേശികളാണോ നശിപ്പിച്ചത് സ്വദേശീയരാണോ? Equally same in the balance. ആദ്യം നമ്മെ ഭരിച്ച പ്രധാനമന്ത്രി പറഞ്ഞു, ഈ രാഷ്ട്രത്തിൽ ശാസ്ത്രമില്ല, കുറെ മതവും കുറെ തത്വശാസ്ത്രവും, ഇതാർക്കാ വേണ്ടത് എന്ന് ചോദിച്ചു. അന്ന് വീണു ആദ്യത്തെ ആറ്റം ബോംബ് ഇന്ത്യയുടെ നെഞ്ചത്ത്. ആരോട് പറയാൻ? ഇനി ആരോടാ ഇത് അറിയിക്കുക? ആരോടും വ്യക്തിവൈരാഗ്യം ഇല്ല, ഒരു പാർട്ടിയോടും സ്നേഹവും ഇല്ല. വസ്തുതകളൊന്ന് കണ്ണു തുറന്ന് നോക്കുക. നിങ്ങൾക്ക് പലർക്കും പല പാർട്ടിയും ഉണ്ടാകാം. ആർക്കെങ്കിലും വേദന തോന്നിയെങ്കിൽ ക്ഷമിക്കുക, സൗകര്യം മാതിരി വീട്ടിൽ ചെന്ന് ഈ നാട്ടിൽ കഴിഞ്ഞ 55 വർഷമായിട്ട് നടന്നത് എന്തെന്നൊന്നും ചിന്തിക്കുക. താടിക്ക് കയ്യും കൊടുത്ത് കണ്ണടച്ചിരുന്ന് ചിന്തിക്കുക, എന്തു പറ്റി ഈ നാടിന്, അല്ലെങ്കിൽ ഈ നാടിനെ എന്തു പറ്റിച്ചു. നമ്മളെ ഭരിച്ചവര് ഈ ഈശ്വര സങ്കല്പത്തെ വിദേശികൾ അംഗീകരിച്ചു. സാർഡിൻ പറയുന്ന വഴി മറ്റൊന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. Now I came to know why Albert Einstein kept Bhagavad Gita with him for the last 10 years. ആൽബർട്ട് ഐൻസ്റ്റീന്റെ അവസാനത്തെ 10 വർഷക്കാലം അദ്ദേഹം ഭഗവത്ഗീത തന്റെ കയ്യിൽ വെച്ചിരുന്നതിന്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. Why now he came to know that? ഭഗവത്ഗീതയുടെ 680 ശ്ലോകങ്ങൾ കത്തുന്ന ശ്ലോകങ്ങൾ, എന്തൊരു രസം! അഗാധ തലങ്ങളിലേക്ക് പോകണം. ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതല്ലാത്തത് മറ്റൊന്നും നീ ചെയ്യരുതെന്ന്. ഞാൻ പറഞ്ഞത് അവസാന വാക്കാണെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞില്ല. അവസാന വാക്ക് പറഞ്ഞ ശ്രീകൃഷ്ണൻ അത് പറഞ്ഞില്ല. 7 സ്ഥലത്ത് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നു ഇതിമേ മത. ഇതെന്റെ അഭിപ്രായമാണ്. അവതാരങ്ങൾ അഭിപ്രായം പറയുന്ന ഒരു രാഷ്ട്രം, അത്രയും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രം, പ്രപഞ്ച ചൈതന്യത്തെ മനുഷ്യന് മനസ്സിലാക്കാൻ ഒരു മനുഷ്യ രൂപം കൊടുത്ത് മഹാവിഷ്ണുവിനെ ദാനം ചെയ്ത രാഷ്ട്രം. റോബർട്ട് ഹോയൽ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു എനിക്ക് 2 പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടി. റോബർട്ട് ഹോയലിന് 2 പ്രാവശ്യം നോബൽ പ്രൈസ് കിട്ടി. അദ്ദേഹം പറയുമായിരുന്നു ഇന്ത്യയിലാ ഞാൻ ജനിച്ചിരുന്നത് എങ്കിൽ ഒരു 15 വർഷം മുമ്പേ എനിക്ക് നോബൽ പ്രൈസ് കിട്ടുമായിരുന്നു. കാരണം ഈശ്വര സങ്കല്പത്തിൽ മഹാവിഷ്ണുവിന്റെ രൂപത്തെ മുമ്പിൽ നിർത്തി നടത്തിയ ഗവേഷണങ്ങളാണ് എനിക്ക് നോബൽ സമ്മാനത്തിന് കാരണമായത്. കാരണം പ്രപഞ്ചത്തിന്റെ സ്വബോധം, മഹാവിഷ്ണുവിന്റെ നീലനിറം, ആകാശത്തിന്റെയും മഹാസാഗരത്തിന്റെയും നീലനിറം, മഹാവിഷ്ണു കിടക്കുന്ന സർപ്പം, ഇംഗ്ലീഷിൽ അതിന്റെ പേര് ഇൻഫിനിറ്റി, അനന്തം, അനന്ത സർപ്പം, ഇൻഫിനിറ്റി. ആ സാഗരത്തിനൊരു പേരുണ്ട് മിൽക്കി വേ ഗാലക്സി, ക്ഷീരപദം പാലാഴി, മിൽക്കി വേ പാലാഴി. രണ്ടും ട്രാൻസ്ലേഷൻ. ഈ ഗാലക്സിയെ മുഴുവനും ഒരു കൈക്കുള്ളിൽ ഒരു ചിത്രമാക്കി ഹിന്ദുവിന് മുമ്പോട്ട് വെച്ചപ്പോൾ ഒരു ചെറിയാൻ പെരുമ്പാവൂരിലെ അഡ്വക്കേറ്റ്, അദ്ദേഹത്തിനൊരു സംശയം, എടാ ഇതെങ്ങനെയാ മഹാവിഷ്ണുവിന് നീലനിറം വന്നത്? ജനിച്ചത് ഭാരതത്തിലാണെങ്കിലും ഫോളോ ചെയ്തത് വിദേശത്തിലാ, കുഴപ്പം അദ്ദേഹത്തിന്റെയാ, നമ്മുടെയല്ല. കണ്ണടച്ച് ഇവിടെ മുഴുവൻ ഇരുട്ടാവാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ ആരാ ഉത്തരം പറയും? പതുക്കെ ഒന്ന് തുറക്കൂ, തമസോമാ ജ്യോതിർഗമയ എന്ന് പറയുക, ജ്യോതിർമാ തമസോഗമയ എന്ന് പ്രവർത്തിക്കുക. കണ്ണടച്ചിരുന്ന് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത്, മറ്റൊരു ദൈവം ഉണ്ടാവരുത്, മറ്റൊരു ദൈവം ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ മറ്റൊരു ദൈവത്തിന്റെ ക്വാളിറ്റി ഒന്ന് നോക്കുക, എന്താ മഹാവിഷ്ണു ഒന്ന് നോക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ മാത്തമാറ്റിക്കൽ പാറ്റേൺ ഓഫ് ദ സ്ട്രക്ചർ, തിയറട്ടിക്കൽ ഫിസിക്സ്, മഹാവിഷ്ണുവിന്റെ രൂപം കളിമണ്ണ് കൊണ്ടുണ്ടാക്കി അതിന്റെ ക്രിലിയൻ ഫോട്ടോഗ്രാഫി എടുക്കുക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. പൂർവീക ആചാര്യന്മാര് ഭ്രാന്തന്മാരായിരുന്നില്ല ഈ നാട്ടിലെ. അവര് ഓരോ രൂപത്തിനും ഓരോ മാത്തമാറ്റിക്സും ഫിസിക്സും അതിനകത്ത് കൊടുത്തു. ആ പ്രപഞ്ച രൂപത്തെ ഈശ്വരനായി കണ്ട ദേശമാണ് ഭാരതം. ഇവിടുത്തെ ആചാരങ്ങള് അത്യുജ്വലങ്ങളായ ആചാരങ്ങള്. ഓരോ ആചാരത്തിനും ലക്ഷ്യമുണ്ട്. മറ്റൊരു മതത്തിലെ ആചാരത്തിനും വ്യക്തമായ ലക്ഷ്യമില്ല. ഇവിടത്തെ ആചാരത്തിന്റെ ലക്ഷ്യം ഒന്നുകിൽ മാനസികമായ ഉയർച്ച, അതല്ലെങ്കിൽ ശാരീരികമായ ഉയർച്ച, ശാരീരികമായ സചേതനമായ ആരോഗ്യം. മൂന്നാമത്തേത് കുടുംബപരമായ നന്മ. നാലാമത്തേത് സാമൂഹിക നന്മ, ഇന്റഗ്രേഷൻ ഓഫ് ദ സൊസൈറ്റി. അഞ്ചാമത്തേത് രാഷ്ട്രത്തിന്റെ ഐക്യം. 5 ചിന്താധാരകളിലൂടെ ഈ നാടിനെ ഒന്നാക്കി മനുഷ്യന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് നിദാനമായ ആചാരങ്ങൾ വേദങ്ങളിൽ നിന്നെടുത്തതല്ല, വേദപുസ്തകങ്ങളിൽ നിന്നെടുത്തതല്ല, ആചാരങ്ങളെ വ്യക്തമായി മനുഷ്യന്റെ ആവശ്യത്തിന് മറ്റൊരു വഴിയിലൂടെ ഉണ്ടാക്കി. രാവിലെ ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറഞ്ഞപ്പോൾ ഈ രാഷ്ട്രം ഗംഗ ഒഴുകുന്ന ഉത്തർപ്രദേശും ഹരിയാനയും ജമ്മുകാശ്മീരും ജ്യോതി ബസുവിന്റെ നാടായ ബംഗാളും ആ ഗംഗ ഒഴുകുന്ന സംസ്ഥാനമാണെന്ന് ഓർമ്മിപ്പിച്ചു. യമുന ഡൽഹിയുടെ താഴെക്കൂടെ ഒഴുകുന്നു, ശതദ്രുതി എന്ന സരസ്വതി രാജസ്ഥാനിൽ കൂടെ ഒഴുകുന്നു, സപ്തസിന്ധു പഞ്ചനദികൾ ഒഴുകുന്ന സപ്തസിന്ധുക്കൾ ഒഴുകുന്ന നാട് സിന്ധു കാവേരി. ഈ കാവേരി കർണാടകത്തെയും തമിഴ്നാടിനെയും ഒരുമിച്ചാക്കി, ഗോദാവരി മഹാരാഷ്ട്രയെയും ആന്ധ്രാപ്രദേശിനെയും ഒരുമിച്ചാക്കി, നർമ്മദ ഗുജറാത്തിനെയും മധ്യപ്രദേശിനെയും ഒരുമിച്ചാക്കി. ഈ രാഷ്ട്രം ഒന്നായിരുന്നു. 1947 ആഗസ്റ്റ് 14 തീയതി വരെ ഇന്ത്യ ഭരിച്ച ഇംഗ്ലീഷുകാര് ഇന്ത്യയെ ഒന്നാക്കിയതല്ല, ഇംഗ്ലീഷുകാര് ഇന്ത്യയെ ഒന്ന് ആക്കി. ആ ആക്കിയതിന്റെ ഈ 55 വർഷമായിട്ട് നാം ഇവിടെ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് നമ്മളെ ഒന്നാക്കിയതോ അല്ല ഒന്നാക്കിയതോ ഒന്ന് തന്നെ ചിന്തിക്കുക. ഈ രാഷ്ട്രത്തിന്റെ ആചാരങ്ങൾ ഒരുമിച്ച് നിർത്താനായിരുന്നു ഉത്തരഭാരതീയനോട് ദക്ഷിണ ഭാരതത്തിൽ തീർത്ഥാടനത്തിന് വരാൻ പറഞ്ഞ് രാമേശ്വരത്തിലേക്കും കന്യാകുമാരിയിലേക്കും ക്ഷണിച്ചു. ദക്ഷിണ ഭാരതീയനോട് ഉത്തരഭാരതത്തിലേക്ക് കാശിയും പ്രയാഗയും ത്രിവേണിയും ഹരിശ്ചന്ദ്രഘട്ടും ഗയയും അതുപോലെ ഗംഗോത്രിയിലേക്കും പോകാൻ പറഞ്ഞു. ഈ രാഷ്ട്രത്തെ ഒരുമിച്ച് ചേർക്കാൻ അവർക്ക് സാധിച്ചു. ഇതാണ് ആചാരത്തിന്റെ ഭാഗം. എത്ര ഉജ്ജ്വലമായ ആചാരങ്ങള്! ഇതൊന്നും തന്നെ വേദത്തിന്റെ ഭാഗമല്ല. വേദത്തെ അറിവിന്റെ അറിവുകളാക്കി മാറ്റി നിർത്തി ആചാരത്തെ നിത്യജീവിതത്തിൽ കൊണ്ടുവന്ന് ഈ രാഷ്ട്രത്തിൽ കുടുംബ ബന്ധം നിലനിർത്താൻ മാതൃദേവോ ഭവ, അമ്മയെ ഈശ്വര തുല്യനായിട്ട് കാണാൻ പറഞ്ഞു. പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഈ രാഷ്ട്രം ജീവിച്ചത് ഈ നാല് മന്ത്രങ്ങളിലാണ്. കുട്ടിയെ വളർത്തി കൈപിടിച്ച് കരയിപ്പിക്കാതെ വിശക്കുമ്പോൾ ഭക്ഷണം കൊടുത്ത് വലുതാക്കി അവസാനം വരെ കൊണ്ടുപോയ മകനെ, ആ മകന്റെ മനസ്സിൽ അമ്മ ഒരു ഉജ്ജ്വലമായ പ്രഭ കൊളുത്തി വെച്ചു. നിനക്ക് ജന്മം നൽകിയ, നിന്നെ വളർത്തിയ, നിന്നെ കൈപിടിച്ച് വലുതാക്കിയ, കരഞ്ഞപ്പോൾ കണ്ണുനീര് തുടച്ച, നിന്നെ ചിരിപ്പിച്ച അമ്മ നിനക്ക് ഈശ്വരന് തുല്യമാണ് മക്കളെ എന്ന് പറഞ്ഞു. ആ അമ്മയെ കുറിച്ച് പാശ്ചാത്യ വീക്ഷണം ഒന്ന് നോക്കുക. ഹായ് മോ എന്ന അമ്മയെ വിളിക്കുക. ഇന്നോ നാളെയോ അവിടെ മദേഴ്സ് ഡേ ആണ്. ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമെല്ലാം സൃഷ്ടി നൽകിയ, ജന്മം നൽകിയ മക്കള് അമ്മയെ റോസാപ്പൂവുമായി കാണാൻ വരുന്ന ദിവസം അമ്മയുടെ അടുത്ത് വന്ന്, ഒറ്റയ്ക്കിരിക്കുന്ന അമ്മയുടെ അടുത്ത് വന്ന് പറയും, ഹായ് മോം, ഐ കെയിം ഫ്രം ന്യൂയോർക്ക് ടുഡേ മോർണിംഗ്, ഐ കെയിം ടു സീ യു നൗ, ഹൗ ആർ യു മോം? അപ്പൊ അമ്മ പറയും, യെസ് ഐ ആം ഡൂയിങ് വെരി വെൽ, നൗ ഐ ഹാവ് ഗോട്ട് എ ന്യൂ ഹസ്ബൻഡ്, ദാറ്റ് മീൻസ് യു ഹാവ് ഗോട്ട് എ ന്യൂ ഫാദർ. ഓ ഹൈ സി, ഐ ഹാവ് ഗോട്ട് എ ന്യൂ ഫാദർ, ദാറ്റ്സ് വെരി ഗുഡ്. Hi David, don't worry about it. This is my fifth husband. Oh, I have got my fifth father. അഞ്ചാമത്തെ അച്ഛൻ. ഇത് കളിയാക്കി പറഞ്ഞതല്ല, വസ്തുത അവിടെ ചെന്ന് കണ്ടത, പുസ്തകത്തിൽ നോക്കി വായിച്ചതല്ല. What happened for my first father? First father is his fifth mother. അഞ്ചാമത്തെ ഭാര്യയുടെ കൂട്ടത്തിൽ. ഓ ദാറ്റ്സ് വെരി ഗുഡ്, സോ യു ആർ ഈക്വൽ. ഇത് അഞ്ചാമത്തെ ഹസ്ബൻഡ്, അത് അഞ്ചാമത്തെ ഭാര്യ. യഥാർത്ഥത്തിൽ ഡ്രോ ആവുന്ന മാതിരി ആസ്ട്രേലിയയും ഇന്ത്യയും ക്രിക്കറ്റ് കളിക്കുമ്പോൾ തുല്യ റൺസ്, അച്ഛന് തുല്യമായ ഭാര്യമാര്, അമ്മയ്ക്ക് തുല്യമായ ഭർത്താക്കന്മാര്. ഈ നാട്ടിൽ അതല്ല, ലോഹയിട്ട അച്ഛന്മാരും അതുപോലെ ലോഹയുടെ പകുതിയിട്ട കന്യകാസ്ത്രീകളും ക്രിസ്ത്യാനിയും മുസ്ലിമും ഈ നാടിന്റെ കൊച്ചു സംസ്കൃതി സ്വീകരിച്ചത് ഇത് മാത്രം, മറ്റൊന്നും അവര് സ്വീകരിച്ചിട്ടില്ല. അവര് എന്തോ ഭാഗ്യത്തിന് അവരുടെ രക്തം ഹിന്ദുവിന്റെ രക്തമായതുകൊണ്ട് ഇവിടെ മാതൃദേവോഭവ, അമ്മ ഈശ്വരന് തുല്യം, പിതൃദേവോഭവ, അച്ഛൻ ഈശ്വരന് തുല്യം, അതിഥിദേവോഭവ, തിഥി നോ നോക്കാതെ വീട്ടിലേക്ക് വരുന്നവൻ ഈശ്വരന് തുല്യം. അതല്ലെങ്കിൽ ഈ 6000 വർഷങ്ങളായിട്ട് ഉത്തരഭാരതത്തിൽ നിന്ന് തീർത്ഥാടനത്തിനാർക്കും കന്യാകുമാരിയിലേക്ക് വരാൻ സാധിക്കുമായിരുന്നില്ല. അതിഥിയായി ഏത് വീട്ടിൽ കയറി ചെന്നാലും അവിടെ ഭക്ഷണം നിങ്ങൾക്ക് കിട്ടും. അർദ്ധരാത്രിയാണെങ്കിലും ഏത് നോർത്ത് ഇന്ത്യക്കാരനും സൗത്ത് ഇന്ത്യയിൽ കിട്ടും ഭക്ഷണം. സൗത്ത് ഇന്ത്യക്കാരൻ നോർത്ത് ഇന്ത്യയിൽ പോയാലും ഭക്ഷണം കിട്ടും. ഗയയിലേക്ക് പോകുമ്പോൾ വഴിവക്കില് ഹോട്ടൽ ഉണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് വീടുകളിൽ കയറി ചെല്ലുമ്പോൾ ഗയയിലേക്ക് പോവാണ്, കാശിയിലേക്ക് പോവാണ്, വരണം വരണം വരണം, അവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് അവിടെ ഒരു പായ വിരിച്ച് സുഖമായി കിടന്ന് തലയ്ക്ക് തേക്കാൻ എണ്ണയും കൊടുത്ത് കുളിപ്പിച്ച് പറഞ്ഞയക്കുന്ന ഒരു സംസ്കൃതി ഇന്ന് ഒന്നാക്കിയവര് തന്നതല്ല, നമ്മൾ ഉണ്ടാക്കിയതാ. നമ്മുടെ സംസ്കൃതിയുടെ ഭാഗം അതിഥിയായി കയറി വരുന്നവനെ സ്വീകരിക്കാൻ. അതുകൊണ്ടാണ് ഈ രാഷ്ട്രം ഒന്നായത്. ആചാര്യ ദേവോ ഭവ, ഗുരോർ ബ്രഹ്മ ഗുരോർ വിഷ്ണു ഗുരോർ ദേവോ മഹേശ്വര ഗുരോർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അകത്ത് തന്നിരിക്കുന്ന അറിവ് ഡി എൻ എയില് മെസഞ്ചർ ആർ എൻ എയില് അതുപോലെ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ജനറ്റിക് സിസ്റ്റത്തില് നൽകിയിരിക്കുന്ന അറിവ് അകത്തുണ്ട്. പുറത്ത് ചൂടാകുമ്പോൾ വിയർക്കണം, പുറത്ത് തണുക്കുമ്പോൾ വിറയ്ക്കണം, ഭക്ഷണം കഴിച്ചാൽ ദഹിപ്പിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ ഉമിനീര് വരണം, മുമ്പിലുള്ള ആളെ കാണുമ്പോൾ തിരിച്ചറിയണം, അത് കണ്ണിനറിയാം. മുമ്പിൽ കൂടെ ജാസ്മിൻ ഫ്ലവർ മുല്ലപ്പൂ പോയാൽ ഇത് മുല്ലപ്പൂവിന്റെ വാസനയാണെന്ന് തിരിച്ചറിയാനുള്ള അറിവ് മൂക്കിനെ പഠിപ്പിച്ചത് എൽ കെ ജിയിൽ പോയിട്ടല്ല. യേശുദാസന്റെ സംഗീതം കേട്ടാൽ അതാണെന്ന് തിരിച്ചറിയാനുള്ള ചെവിയുടെ കഴിവ് ഇൻഹറന്റ് നോളജ്. ആ അറിവിലേക്കാണ് പുറത്തു നിന്ന് അറിവ് ആചാര്യൻ തന്നത്, ഗുരു തന്നത്. ആ ആചാര്യനെ ഈശ്വര തുല്യമാക്കി സ്വീകരിച്ചവര് ഭാരതീയര്. അതുപോലെ പിതൃകർമ്മം നടത്തുമ്പോൾ എത്ര ഉജ്ജ്വലമായി അമ്മയെ അച്ഛനെ അന്ത്യയാത്ര പറഞ്ഞ് ശ്മശാനത്ത് കൊണ്ടുപോയി വിറകിന്റെ മുകളിൽ കിടത്തുമ്പോൾ തനിക്ക് ജന്മം നൽകിയ അമ്മയോട്, തനിക്ക് ജന്മം നൽകിയ അച്ഛനോട് ദർഭപ്പുല്ലുകൊണ്ട് തൊട്ട് അവസാനത്തെ വേദമന്ത്രം ചൊല്ലുന്ന ഒരൊറ്റ റിക്കൊണ്ടതിനകത്ത് വായുരനിലം അമൃതമതേദം ഭസ്മാന്തം ശരീരം ഓം സ്മര കൃതോ സ്മര കൃതം സ്മര. ഏ അച്ഛ, അച്ഛനിപ്പോ എവിടെയാ കിടക്കുന്നത്? വിറകിന്റെ മുകളില്. അടുത്ത 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇതിന് തീ വയ്ക്കുകയാണ്. അത് കഴിഞ്ഞൊരു 2 മണിക്കൂർ കഴിഞ്ഞാൽ എന്റെ അച്ഛൻ അമ്മ എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് വാനിഷ്ഡ് ഫോർ എവർ. ആ ഒരു ബന്ധം അച്ഛനോടും അമ്മയോടുമുള്ളത് അടുത്ത തലമുറ കാണണം. അങ്ങനെ മകനിൽ നിന്ന് മകനിൽ നിന്ന് മകനിൽ നിന്ന് മകനിലേക്ക് കുടുംബ ബന്ധത്തെ കൊണ്ടുപോകുമ്പോൾ മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷ ദൃഷ്ടാശ്ച ദൃഷ്ടാശ്ച കൃതോപകാര. എന്റെ സുഹൃത്തുക്കൾക്ക് എന്റെ ബന്ധുക്കൾക്ക് ഞാൻ കഴിച്ച ഭക്ഷണത്തിന് കാരണഭൂതമായ സർവമൃഗങ്ങൾക്കും ഞാൻ കഴിച്ച ഭക്ഷണത്തിന് ഞാൻ ഏതെല്ലാം സസ്യങ്ങളെയാണോ സമീപിച്ചത് ആ സസ്യങ്ങൾക്കെല്ലാം ദൃഷ്ടാശ്ച ദൃഷ്ടാശ്ച കൃതോപകാര. നേരിട്ട് വന്ന് എന്നെ സഹായിച്ചവര്, പരോക്ഷമായി എന്നെ സഹായിച്ചവര്, അവർക്കെല്ലാം തന്നെ ജന്മാന്തരേയേ മമ സംഗതശ്ച. ജന്മ ജന്മാന്തരങ്ങളിൽ എന്നെ സഹായിച്ചവർക്ക് ഞാനിതാ ഈ ചോറ് കൊണ്ട് പിണ്ടബലി നൽകുകയാണ്. ഭാതൃവംശേ കുലേ ജാത, അമ്മയുടെ വംശത്തിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും. പിതൃവംശേ തദൈവച, അച്ഛന്റെ കുലത്തിൽ ജനിച്ചവർക്ക്. എന്തൊരു ബന്ധമായിരുന്നു ഇവിടെ! അമ്മയുടെ അമ്മ ഉള്ളത് കൊണ്ട് അമ്മയുണ്ടായി, അവരുടെ അമ്മ അവരുടെ അമ്മ അവരുടെ അമ്മ, അതുപോലെ അച്ഛന്റെ പരമ്പര അവരുണ്ടായിരുന്നത് കൊണ്ട് എന്റെ അച്ഛനും അമ്മയും ഉണ്ടായി. എന്റെ അച്ഛനും അമ്മയും ഉണ്ടായത് കൊണ്ട് ഞാനുണ്ടായി. ഐ ആം ഹിയർ ബിക്കോസ് ഓഫ് മൈ പാരൻസ്. അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ബിഗ് സീറോ. എനിക്ക് ജന്മം നൽകിയ അച്ഛനെ ബന്ധത്തിന്റെ ചട്ടക്കൂടിൽ പെടുത്തി ഈശ്വരനായി തൊഴാൻ പഠിപ്പിച്ച ആചാരമുണ്ടായത് ഈ ദേശത്തിലാണ്. ഈ ദേശത്തിന്റെ മഹത്വം ഒന്നറിയണ്ടേ? ഈ നാടിന്റെ ശാസ്ത്ര പൈതൃകം എത്ര ഉജ്ജ്വലമാണ്! ഈ നാട്ടിൽ നിന്ന് എത്ര പേര് പത്മനാഭസ്വാമിയെ കാണാൻ പോകുന്നു? പത്മനാഭസ്വാമിയെ തൊഴുത് ഒന്ന് ചുവട്ടിലേക്ക് നോക്കുക. ആ നിൽക്കുന്ന കല്ല് 970 ടൺ ഭാരമുള്ള കല്ലാണ്. തിരുമലയിൽ നിന്ന് ഏതോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 12 കിലോമീറ്റർ വലിച്ചു കൊണ്ടുവന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ഥാപിച്ച ഒറ്റക്കൽ മണ്ഡപം 10 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 1.5 മീറ്റർ ഉയരവുമുള്ള മണ്ഡപത്തിന് 6.7 gram per cc ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും ഏതാണ്ട് 970 ടൺ ഭാരമുള്ള ഒരു കല്ല്. നമ്മുടെ പൂർവ്വ പിതാമഹന്മാർ അമ്പലത്തിനകത്തേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ? സാങ്കേതിക വിദ്യ. ആ രാഷ്ട്രമാണ് ഇത്. എത്ര പൈതൃകം ഇവിടെ ഉണ്ട്! പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുക. ചിലപ്പോ ചിലര് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. വളരെ ശാന്തമായിട്ട് അവരോട് ചോദിക്കാറുണ്ട്, ഇത് മഹാത്ഭുതമാണോ? അല്ലെന്ന് തെളിയിക്കാൻ ഒരു വിഷമവും ഇല്ല. ഏതെങ്കിലും ഒരാള് ആ താജ്മഹാള് ഒരു 20 ദിവസം കൊണ്ട് ഇടിച്ചു നിരപ്പാക്കണം എന്ന് പറഞ്ഞ് ടെൻഡർ വിളിച്ചു എന്ന് വിചാരിക്കുക. വിചാരിക്കാനേ പാടുള്ളൂ, അതിലപ്പുറം കിടക്കരുത് കേട്ടോ. 20 ദിവസം കൊണ്ട് ഒരു ബുൾഡോസർ കൊണ്ട് ആ താജ്മഹാൽ ഇടിച്ചു നിരപ്പാക്കാൻ ഒരു വിഷമവും ഇല്ല. പരമാവധി 2 ലക്ഷം രൂപ ടെൻഡറിന് വരും, അതിലപ്പുറം വരില്ല. എന്നിട്ട് അയാളോട് പറയുക, ഈ താജ്മഹാൾ പോലെ ഒരു താജ്മഹാൾ ഇവിടെ ഉണ്ടാക്കണം, 2 വർഷത്തിനകം 25 കോടി രൂപ കയ്യിൽ കൊടുക്കുക, അത്രയൊന്നും വേണ്ടി വരില്ല. 3 കോടി കയ്യിൽ കൊടുത്താൽ ഒരു പുതിയ താജ്മഹാൾ അവിടെ ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് താക്കോല് തരും. ഒരു വ്യത്യാസം, അതിനകത്ത് ഷാജഹാന്റെയും മുംതാസിന്റെയും ശവം ഉണ്ടാവില്ല എന്ന് മാത്രം. ആ താജ്മഹാൾ അവിടെ ഇരിക്കട്ടെ, ഒരു ടെൻഡർ വിളിക്കുക. ഈ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം 20 ദിവസം കൊണ്ട് ഇടിച്ചു പൊളിക്കാൻ ഇയാളുടെ അപ്പൂപ്പം അനങ്ങില്ല. അതുപോലെ ഇനി ഒന്ന് വിചാരിക്കുക. എന്താ വിചാരിക്കുക? അത് ഇടിച്ചു പൊളിച്ചു എന്ന്. ഒരു 2 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് അത് ഇടിച്ചു പൊളിച്ചു. എന്നിട്ട് ടെൻഡർ വിളിക്കുക, ഇങ്ങനെ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടാക്കാൻ. ഇവിടുന്ന് വടക്കേ അറ്റമുള്ള ഷെയ്ഖ് അബ്ദുള്ളയോ ഫറൂഖ് അബ്ദുള്ളയോ, ഇപ്പുറത്തുള്ള കരുണയുള്ള നിധിയോ കരുണയില്ലാത്ത നിധിയോ, ഇവരാര് വിചാരിച്ചാലും പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടാക്കാൻ സാധ്യമല്ല. ചെരിഞ്ഞിരിക്കുന്ന ബാബി ഗാർഡനുമല്ല, പിസാഗോപുരവുമല്ല, ഈഫൽ ടവറുമല്ല, ഈ പറയുന്ന താജ്മഹാളുമല്ല ലോകത്തിലെ മഹാത്ഭുതം. ശുചീന്ദ്രത്തിലെ ക്ഷേത്രം, കുംഭകോണത്തിലെ ക്ഷേത്രം, ചിദംബരത്തിലെ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം അർഹിക്കുന്ന കോസ്റ്റ് കൊടുത്തൊരെണ്ണം ഉണ്ടാക്കാൻ പറയുക. സാധ്യമല്ല. അത്രയും ഉജ്ജ്വലമായ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയ ആ കൈകളെ നോക്കി നമസ്കരിക്കാൻ മഹാഭാഗ്യം കിട്ടിയവരാണ് പുതിയകാവില്, പുത്തൻകാവില് ഇവിടെ ഇരിക്കുന്നവര്. ആ പുത്തൻകാവിന്റെ അവകാശികള് ഒന്നറിയണം നമ്മുടെ പൈതൃകം എന്താണെന്ന്. വേദം എഴുതിയ കാലത്ത് ഉള്ള ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അഹമ്മദാബാദിന്റെ അടുത്തുണ്ട്. എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ അഹമ്മദാബാദിലേക്ക് പോവുക. 2 മാസം കഴിഞ്ഞ് ഇപ്പൊ പോയാൽ തിരിച്ചു വരുന്ന ഉറപ്പില്ല. അഹമ്മദാബാദിൽ നിന്ന് 200 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കാറും എടുത്ത് പോയി ലോഥൽ എന്ന സ്ഥലം കാണുക. 5300 വർഷം മുമ്പ് ഈ വേദങ്ങൾ എഴുതിയ നാട്ടിലുണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇന്നും അതേപോലെയുണ്ട്. ഒരു വരിയിലൂടെ പറഞ്ഞെന്ന് മാത്രം, എന്തിനു വേണ്ടി ഈ നാട് ശാസ്ത്ര സാങ്കേതിക വിദ്യയില് അവസാന വാക്കു പറഞ്ഞ നാടാണ്. ഗ്രന്ഥങ്ങളുടെ കാര്യത്തില് നേരത്തെ ആദ്യം പറഞ്ഞു, ഈശ്വര സങ്കല്പത്തിന്റെ കാര്യത്തില് അത്യന്താധുനിക ഊർജതന്ത്രത്തിന്റെയും ബയോകെമിസ്ട്രിയുടെയും ചൈതന്യം. ആചാരങ്ങളുടെ കാര്യത്തില് ശരീരം, മനസ്സ്, കുടുംബം, അതുപോലെ സമൂഹം, രാഷ്ട്രത്തിന് ഈ നാട്ടിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ അവസാനത്തെ വാക്ക് ഇന്ന് പ്രൊഫസർ ഇക്ബാൽ എന്ന ബനാറസിലെ ഒരു മുസ്ലിം തിരുവനന്തപുരത്ത് പ്രഭാഷണം നടത്തി. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഔട്ട് ഓഫ് എവരി 3 അമേരിക്കൻ സയന്റിസ്റ്റ് 2 അമേരിക്കൻസ് ആർ ലുക്കിംഗ് ടു ഇന്ത്യ. 3 അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിൽ അതിൽ 2 ശാസ്ത്രജ്ഞന്മാര് ഭാരതത്തിലേക്ക് നോക്കുക. ഈ പ്രൊഫസർ ജാവേദ് ഇക്ബാലിന് പൊളിറ്റിക്സ് ഇല്ല. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ആരുമല്ല, മുസ്ലിം ലീഗിന്റെയും ആരുമല്ല. നല്ല ഒരു ഭാരതീയൻ, ഭഗവത്ഗീത ഫുൾ ബൈ ഹാർട്ട് ആയിട്ട് അറിയാവുന്ന ഭാരതീയൻ. അദ്ദേഹം പറഞ്ഞതാ, ഉജ്ജ്വലമായ റെഡ്ഡീസ് ലാബറട്ടറിയുടെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹം പറഞ്ഞതാ, 3 അമേരിക്കക്കാരിൽ 2 അമേരിക്കക്കാർ വീതം ഇന്ത്യയിലേക്ക് നോക്കുന്നു. 3 ഉരുളി, അതിൽ നിറച്ചും വെള്ളമൊഴിക്കുക, എന്നിട്ട് കുട്ടിയെ നീന്തൽ പഠിപ്പിക്കാൻ അതിനകത്തിട. ആ കുട്ടിക്ക് നീന്തൽ പഠിക്കാൻ പറ്റും ആ ഉരുളിയില്. അത്രയും വലിയ ഓടിന്റെ ഉരുളി. ആ ഉരുളി അടുപ്പത്ത് കയറ്റുന്നത് ആനകളാ. ആ ഉരുളി കഴുകി താഴത്തേക്ക് ഇറക്കേണ്ടത് ആനകളാ. മനുഷ്യൻ തൊട്ടാ പൊങ്ങില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തില്. എന്നിട്ട് ആ ഉരുളിയുടെ ടെക്നോളജി ഒന്ന് നോക്കുക. അകത്ത് പച്ചവെള്ളം ഒഴിക്കുക, ചുവട്ടില് ചിരട്ടത്തിയിടുക, മുകളിലെ ടെമ്പറേച്ചർ 30 ഡിഗ്രി, ചുവട്ടിലെ ടെമ്പറേച്ചർ 680 ഡിഗ്രി. ആ ഉരുളി പൊട്ടിയിട്ടില്ല. 950 വർഷമായിട്ടും ഫിലാഡൽഫിയയിലെ മണി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ 8-ാമത്തെ അത്ഭുതമാണത്. ഭയങ്കരം. ഫിലാഡൽഫിയയിലേക്ക് പോകാൻ പറ്റുന്നവർ ചോദിക്കുക, ഫിലാഡൽഫിയയിലെ മണി ലോകത്തിലെ 8-ാമത്തെ അത്ഭുതമാവാൻ കാരണം എന്താ? 50 വർഷങ്ങൾക്ക് മുൻപ് ഫിലാഡൽഫിയ എന്ന നഗരത്തിന്റെ, നരകത്തിന്റെ അല്ല, നഗരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിച്ചു. വലിയ ഒരു മണി കെട്ടി കോർപ്പറേഷന്റെ നടുക്ക്. എന്നിട്ട് കോർപ്പറേഷൻ മേയർ വന്നു. എന്നിട്ട് അവിടെയുള്ള എല്ലാവരും ചുറ്റും നിന്നു. എന്നിട്ട് കോർപ്പറേഷൻ മേയർ സൂര്യോദയ സമയത്ത് ആ മണി ആദ്യമായിട്ട് അടിച്ചു. നല്ല ഒരു ശബ്ദത്തോടു കൂടി അത് 2 കഷ്ണമായി. 650 ഡിഗ്രി അകത്തും 650 ഡിഗ്രി പുറത്തുമുള്ള ഉരുളി ചട്ടുകം കൊണ്ട് കുത്തി തലങ്ങും വിലങ്ങും ആന വലിച്ചിട്ട് ഒരു കഷ്ണം പോയിട്ടില്ല. 950 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യ. ഈ നാടിന്റെ ശാസ്ത്ര പൈതൃകം ഒന്ന് അറിയണ്ടേ? ഇവിടത്തെ ഇസക്കാര് ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും നമ്മളെ പറ്റിക്കുകയായിരുന്നു ഇത്രയും കാലം. ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ്, ഉണ്ടെന്ന് പറഞ്ഞവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഇല്ലെന്ന് പറയല്ലേ എളുപ്പം. ദേശാഭിമാനി ഇന്നലെ ഒരു പത്രപ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ഹിന്ദുമതത്തിനകത്ത് അന്ധവിശ്വാസമേ ഉള്ളൂ എന്ന്. കാരണമുണ്ട്. മലയാളപ്പുഴയിൽ പ്രസാദം വാങ്ങിക്കുന്ന ഫോട്ടോ പുറത്തു വന്നു. മലയാളപ്പുഴയിൽ പ്രസാദം വാങ്ങിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയാണെന്ന് പറയാൻ പറ്റുമോ? അമ്പലത്തിൽ പോയത് ഭാര്യയ്ക്ക് വേണ്ടിയാന്ന് പറയാം. പഴനി പോയത് ഭാര്യയ്ക്ക് വേണ്ടിയാന്ന് പറഞ്ഞ മാതിരി. താനെന്തിനാടോ പ്രസാദം വാങ്ങിച്ചത്? നമ്പൂതിരി എനിക്ക് തലയിൽ വന്നതാ. എന്നാ പിന്നെ തലയിലല്ലേ വരണ്ടേ? കൈ നീട്ടി എന്തിനാ? അപ്പൊ കഥയില് ചോദ്യമില്ല. വയസ്സാവുമ്പോ എല്ലാവരും മുളയ്ക്ക് നോക്കാൻ തുടങ്ങും. അവിടെ ഒരുത്തനുണ്ട് എന്ന് പറയാൻ. അതുപോലെ യുക്തിവാദിയുടെ പരമാചാര്യൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോ രാമകൃഷ്ണ ആശ്രമത്തിലെ സന്യാസി പറഞ്ഞു, ഗോപാലകൃഷ്ണൻ ആരോടും പറയണ്ടാട്ടോ, ആശ്രമത്തിലുണ്ട് പരമാചാര്യൻ. പേര് ഞാൻ പറയുന്നത് മോശം, അദ്ദേഹം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. യുക്തിവാദികൾ അവസാനം ചെന്ന് എത്തുന്നത് സായിബാബയുടെ മടിയില്, അല്ലെങ്കിൽ മഹാദേവമൃതാനന്ദയുടെ ആശ്രമത്തില്. അവസാനത്തെ വീഴ്ചയാണ് വീഴുന്നത്. ഒരു ഗുണമുണ്ട്, ആ വീഴ്ചയോടുകൂടി തീരും, പിന്നെ എനിക്കില്ല. എവിടത്തെ യുക്തിവാദികളാ? ഈ നാടിന്റെ പൈതൃകം കളിയാക്കി പറഞ്ഞതല്ല ഞാൻ, വസ്തുതകൾ മാത്രമേ പറഞ്ഞുള്ളൂ. 4 പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയും ഒരു ഡോക്ടറേറ്റും ഡീലിറ്റും വെച്ച് ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം, എവിടെയാണ് തെറ്റുപറ്റിയതെന്ന്. ഇത് ഈ നാട്ടിൽ സംഭവിക്കുന്നു. എന്നിട്ടും ഒന്നുകൂടി നോക്കണം. നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പള്ളിപ്പാന ശ്രീകൃഷ്ണൻ, മതം, വർഗീയത, അമ്പലപ്പുഴ. ദേശാഭിമാനി സപ്ലിമെന്റ് ഇറക്കി. എന്തിനിറക്കി? അമ്പലപ്പുഴ വർഗീയമല്ലേ? ദേശാഭിമാനിക്ക് സപ്ലിമെന്റ് ഇറക്കേണ്ട കാര്യം എന്ത്? After all we are Hindus. Why after all? Before all you are Hindus. ഇതാണ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം, തട്ടി പറഞ്ഞു കൊടുക്കണം. താനാരോ ഹിന്ദു എന്ന് പറയാൻ പേടിയുണ്ട്. താരയില്ലേ, നിങ്ങളെയൊക്കെ പറയിപ്പിക്കാനൊന്നും ഒരു വിഷമവും ഇല്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ മതി, അപ്പൊ വിളിക്കും മഹാവിഷ്ണുവിനെയും ചോറ്റാനിക്കര ഭഗവതിയും എറണാകുളത്തപ്പനെയും. മറ്റൊരു കർത്താവിനെയും വിളിച്ചിട്ട് പ്രയോജനമില്ല, കാരണം അങ്ങേര് കിടക്കുന്നത് കുരിശില്ല, അങ്ങേർക്ക് അങ്ങേരെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അതൊന്നും വിളിച്ചോണ്ട് പ്രയോജനമില്ല, നേരെ ഇവിടെ വരും. വരാതിരിക്കാൻ സാധ്യല്ല. അവസാനം ചെന്നെത്തേണ്ട പോയിന്റ് ഇതാ, 1634 വർഷം കഴിഞ്ഞിട്ടും ഈ ധർമ്മം തളരാതിരിക്കാൻ കാരണം ഏത് ക്ഷേത്രത്തിൽ പോയാലും പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്, ഏത് പള്ളിയിൽ പോയാലും യേശുദേവൻ കരഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ദുഃഖം, അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല കുരിശിന്ന് താഴെ ഇറങ്ങാൻ. ഇവിടുത്തെ ബിഷപ്പുമാരും മെത്രാന്മാരും അച്ഛന്മാരും അദ്ദേഹത്തിന് താഴെ ഇറക്കിയിട്ടില്ല. അവർക്കും എളുപ്പം അങ്ങേര് അവിടെ തന്നെ കിടത്തുന്നതാ. ഈ നാടിന്റെ പൈതൃകമുണ്ട്, ഓരോ ബിറ്റുകളും മനസ്സിലാക്കണം. ആ പൈതൃകം മനസ്സിലാക്കിയ ലോകതന്ത്രജ്ഞന്മാരുണ്ട് അസാധാരണമാം വിധം. യു എൻ ഒവിനകത്ത് ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, എടുത്തു പറയാറുണ്ട്, ആവർത്തന വിരസത്ത് തോന്നിയാലും. മൂന്നാം ക്ലാസ് പഠിച്ച മാതാ അമൃതാനന്ദമയ്യേ അതിനകത്ത് വിളിച്ചു. അമ്മയ്ക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ട്രെയിനിങ് കൊടുത്തില്ല അവര്, അമ്മയോട് മലയാളത്തിൽ സംസാരിപ്പിച്ചു. 48 ഭാഷകളിൽ ഓൺ ദ സ്പോട്ട് ട്രാൻസ്ലേഷൻ നടന്നിരുന്നു. തർജിമ എല്ലാവരുടെയും ചെവിയിൽ അവരവരുടെ ഭാഷയിലെത്തും. എന്തിനാ അമ്മയെ വിളിച്ചത്? പള്ളിക്കാവില് ഒരു മുക്കുവക്കുടലിൽ ജനിച്ചവരല്ലേ, എന്തിനു വിളിച്ചു? 107 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ ലീഗ് ഓഫ് നേഷൻസിന് ഭാരത പൈതൃകത്തെ കുറിച്ച് സംസാരിക്കാൻ പോയ വിവേകാനന്ദൻ അകത്ത് കയറാൻ സർ ജെ ജെ തോംസന്റെ സർട്ടിഫിക്കറ്റ് 10 പ്രാവശ്യം കൊടുത്തിട്ടും അകത്തേക്ക് കയറാൻ സാധിച്ചില്ല. ചിക്കാഗോ റെയിൽവേ സ്റ്റേഷന്റെ മൂലക്കുള്ള ബെഞ്ചിൽ കിടന്ന് ഉരുണ്ട് താഴെ വീണ് ആ വിവേകാനന്ദനെ സിസ്റ്റർ നിവേദിത ദൂരെ നിന്ന് കണ്ട് ഒരു അസാമാന്യ പ്രതിഭയാണല്ലോ എന്ന് പറഞ്ഞാണ് ചിക്കാഗോയിലെ സമ്മേളനത്തിലേക്ക് കൊണ്ടുപോയത്. അന്ന് അകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ട് തോന്നിയ അതേ ദേശത്തില് അമ്മയെ ക്ഷണിച്ചു വരുത്തി. ആ കേറുമ്പോഴത്തേക്കും അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് യു എന്നില് ക്ഷണം. ഈ ദേശത്തിന്റെ വേദങ്ങളുടെ, പുരാണങ്ങളുടെ, ധർമ്മശാസ്ത്രങ്ങളുടെ തത്വചിന്തകൾ ചെറിയ ചെറിയ ഉണ്ടകളായിട്ട്, സ്വീറ്റ് ടാബ്ലറ്റ് ആയിട്ട് കയ്യിൽ തരിക. അതൊന്ന് കണ്ണടച്ച് നോക്കി ഒന്ന് അനലൈസ് ചെയ്താൽ ഉത്തൻകാവിലെ വ്യക്തികൾക്ക് മനസ്സിലാകും അമ്മ പറഞ്ഞത് വേദചിന്തകളാണ്. അതിനപ്പുറം അമ്മ പറഞ്ഞിട്ടില്ല. സായിബാബയുടെ അടുത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് അറിഞ്ഞതാ, ലഡുവിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നു. ഈ അറ്റം അറ്റം വരെ വേണാടിനേക്കാളും നീളമുണ്ട് ലഡുവിന്റെ ഫോട്ടോയ്ക്ക്, വേണാട് ട്രെയിനിനേക്കാളും നീളം. അപ്പോഴാ മനസ്സിലായത് 1.1 കോടി ലഡു ഉണ്ടാക്കിയിരിക്കുന്ന ബർത്ത്ഡേക്ക്, 1.1 കോടി ലഡു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുറി എംപ്റ്റി ആയപ്പോൾ, മുറിയിലുള്ള ലഡു തീർന്നപ്പോൾ അവിടെയുള്ള അതിപ്രഗത്ഭ വിദേശ ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ, വി ഹാവ് നോട്ട് ഗിവൺ 2 ലഡു ഫോർ എനിബഡി. അർത്ഥം എന്താ? ആർക്കും 2 ലഡു കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം ഓരോ ലഡു കൊടുത്തിട്ടാണ് 1.1 കോടി ലഡു തീർന്നത്. അപ്പൊ എത്ര പേരാണ് അവിടെ വന്നിരുന്നത്? 1.1 കോടി ജനത പുട്ടപർത്തി എന്ന ഗ്രാമത്തിലെ കൊതുക് കടിയുടെ മൂർത്തിമത്ഭാവം. പട്ടികളെ തലങ്ങും വലങ്ങും പോകുന്നു, ചാണകത്തിന്റെ പൂരക്കളിയാ പുറത്ത്. ഇതെല്ലാം മാറ്റിവെച്ച് അതിനകത്തേക്ക് ചെല്ലാൻ പാകത്തിനൊരാകർഷണം സത്യത്തെ അന്വേഷിക്കുന്ന വിദേശീയർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ നാടിന്റെ പൈതൃകം അതല്ലാതെ സായിബാബ എന്താ പറയുക? ആരോ ഒരാള് അമേരിക്കയിൽ നിന്ന് 5 ആപ്ലിക്കേഷൻ അവിടുത്തെ കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് അവരെ സമർപ്പിച്ചു. സായിബാബ അതൊക്കെ മറച്ചു നോക്കി. റിലീജിയൻ സായിസം. അപ്പോഴാ സായിബാബ പറയുന്നത്, സായിസം എന്നൊരു റിലീജിയൻ ഉണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ട്, ഇസ്ലാം ഉണ്ട്, ഹിന്ദുയിസം ഉണ്ട്, സായിസം എന്ന റിലീജിയൻ. അദ്ദേഹം ചോദിച്ചു, ഡോക്ടർ റാവു കാനഡയിൽ നിന്ന് വന്ന ആളാ, ഡോക്ടർ റാവു, വാട്ട് ഈസ് ദിസ് റിലീജിയൻ? ഈസ് ദർ എനി റിലീജിയൻ ലൈക്ക് സായിസം? സായിസം എന്ന മതം ഉണ്ടോ? യെസ് സർ, ഇൻ കാനഡ ആൻഡ് അമേരിക്ക വി ആർ മേക്കിംഗ് എ റിലീജിയൻ ഇൻ യുവർ നെയ്യും. അദ്ദേഹം പറഞ്ഞത് നോൺസെൻസ്,
റിമൂവ് ഇറ്റ്. നത്തിങ് അതർ ദൻ ഹിന്ദുയിസം. സനാതന ധർമ്മമല്ലാതെ ഇവിടെ ഒരു ഇസവുമില്ല, ഒരു സായിസവുമില്ല.
എത്ര രസകരമായ ചിന്ത. അപ്പൊ സായിബാബ അവിടെ ഉജ്ജ്വലമായ സന്ദേശം നൽകുന്നത് ഈ ധർമ്മത്തിന്റെ. കഴിഞ്ഞ ശനിയാഴ്ച മലപ്പുറത്ത് പര്യടനത്തിലായിരുന്നു, കുറേ സ്ഥലത്ത് പ്രഭാഷണം.
അവിടെ ഡോക്ടർ കരീം ഉണ്ടായിരുന്നു. കരീം സായിബാബയുടെ ഭക്തനാ. അപ്പൊ കരീമാണ് എന്റെ പ്രഭാഷണത്തിന് അധ്യക്ഷം വഹിച്ചത്.
കരീം സായിബാബയോട് ചോദിച്ചു, സായിബാബ യു ആർ സെലിബ്രേറ്റിംഗ് ക്രിസ്തുമസ്, യു ആർ സെലിബ്രേറ്റിംഗ് വിഷു, യു ആർ സെലിബ്രേറ്റിംഗ് യുഗാദി, മകരസംക്രാന്തി, പൊങ്കൽ, ബട്ട് വൈ യു ആർ നോട്ട് സെലിബ്രേറ്റിംഗ് മിലാദി ഷെറീഫ്? മുഹമ്മദ് നബിയുടെ ജന്മദിനം എന്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല?
സായിബാബ ഇംഗ്ലീഷിൽ ചോദിച്ചു. സാധാരണ സായിബാബ തെലുങ്കിലാ പറയാ. വേർ പീപ്പിൾ? ആരില്ല, ആൾക്കാരെ വന്ന സെലിബ്രേറ്റ് ചെയ്യാം.
ഈ 24-ാം തീയതി മിലാദി ഷെറീഫ് സെലിബ്രേറ്റ് ചെയ്യാൻ മലപ്പുറത്ത് നിന്ന് 18 ബസ്സുകളിൽ മുസ്ലിങ്ങൾ പോവുകയാണ് സായിബാബയുടെ അടുത്തേക്ക്. മാറ്റം നോക്കണം, 18 ബസ്സിൽ ബസ്സുകളൊക്കെ ബുക്കായി കഴിഞ്ഞു. അപ്പൊ സായിബാബയുടെ അടുത്ത്
ഓംകാരം എഴുതിയ സ്ഥലത്ത്, ഗണപതിയെ പൂജിക്കുന്ന സ്ഥലത്ത്,
രാവിലെ ലോകത്തില് 4 വേദങ്ങളും ഉരുവിടുന്ന ഒരേ ഒരു സ്ഥലം, അതിനകത്ത് ഇവരെല്ലാവരും വരികയാണ്.
എത്ര രസകരമായ
വേദവരികള് ഒരുമിച്ച് വർത്തിക്കാം,
ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, അപ്രകാരം തേജസ്വികളാകാം.
ആരോടും വിദ്വേഷം വേണ്ട, എല്ലാ വിധത്തിലുള്ള നന്മ നിറഞ്ഞ ചിന്തകളും എന്നിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈ നാട്ടില് ഭദ്രം കർണേഭി ശൃണുയാമ ദേവ
ഭദ്രം പശ്യേമ
അക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈ സ്തുഷ്ടുവാംസ സ്തനോഭിർവ്യസേമ
ദേവഹീതം യദായുഃ. നല്ലത് കേൾക്കാൻ ഇടവരട്ടെ, നല്ലത് കാണാൻ ഇടവരട്ടെ, നല്ലത് പറയാൻ ഇടവരട്ടെ.
ആയുസ്സുള്ളിടത്തോളം കാലം ആരോഗ്യമുള്ള ശരീരത്താൽ മാനവരാശിയുടെ നന്മയായ ദൈവീക കർമ്മം ചെയ്യാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈ ധർമ്മമാണ് ഇന്ന് വർഗീയമായിരിക്കുന്നത്. ഹിന്ദു വർഗീയമല്ല,
ഹിന്ദുവിന് വർഗീയതയില്ല. ഉണ്ടായിരുന്നു എങ്കിൽ അടിച്ചമർത്തി
കത്തിച്ച് നശിപ്പിക്കാൻ മോഡല് നൽകിയവർ ഇതിന് മുമ്പിലുണ്ട്. ശ്രീരാമൻ ജനിച്ചത് നമ്മളെ ഉപദേശിക്കാനായിരുന്നില്ല, ശ്രീരാമൻ ജനിച്ചത് അധാർമ്മിക മദ്ദാവിലൂടെ ചരിച്ച രാവണനെ നിഗ്രഹിക്കാനാണ്.
കുലമാണെങ്കിൽ പോലും അധർമ്മ പന്താവിലൂടെ
ചരിച്ച കൗരവരുടെ കൂട്ടത്തിൽ നിന്നവരെ അടിച്ചു തെറിപ്പിക്കാൻ പറഞ്ഞാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. അമ്മാവനാണെങ്കിൽ പോലും
രാഷ്ട്രത്തിനെതിരെ നിന്നാൽ ഒരിക്കലും വെച്ചേക്കരുത് എന്ന പാഠം പഠിപ്പിച്ച രാഷ്ട്രമാണിത്. ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ കുടുംബത്തിൽ ജനിച്ചവൻ കാരണമായെങ്കിൽ അവനെ നശിപ്പിക്കുക. ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ കുടുംബം കാരണമായെങ്കിൽ
ആ കുടുംബത്തെ നശിപ്പിക്കുക. ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഒരു സമൂഹം കാരണമായെങ്കിൽ സമൂഹത്തെ അനിഹിലേറ്റ് ചെയ്ത് രാഷ്ട്രത്തെ രക്ഷിക്കാൻ പറഞ്ഞ ഒരു രാഷ്ട്രമാണ് ഇത്. ധർമ്മശാസ്ത്രത്തിൽ അടിയുറച്ച രാഷ്ട്രം.
എന്നിട്ടും ഹിന്ദു പ്രതികരിച്ചിട്ടില്ല. ലോകം ഈ ധർമ്മത്തെ കണ്ടറിയുന്നുണ്ട്. അത്യുജ്വലമായ രീതിയിൽ ഭഗവത്ഗീതയെ
യൂണിവേഴ്സിറ്റികൾ ഭാരതത്തിന് വെളിയിലുള്ളത് മാനേജ്മെന്റിന്റെ പുസ്തകമായി അംഗീകരിച്ചു. വേദഗണിതത്തെ, പുരാണങ്ങളിൽ പറയുന്ന ഗണിതത്തെ, വിവരണങ്ങളെ, വേദചിന്തകളെ യൂണിവേഴ്സിറ്റിയുടെ
കരിക്കുലത്തിന്റെ ഭാഗമാക്കി
വികസിത രാഷ്ട്രങ്ങള് സസ്യാഹാരം അതേപോലെ അവർ സ്വീകരിച്ചു. വേദിക് ഫുഡ്, വൈദിക ഭക്ഷണം വിദേശികളുടെ ഹോട്ടലുകളിൽ
വിഭവമായിരിക്കുന്നു. വേദമന്ത്രങ്ങളുടെ ശ്രുതി ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്ട് ആണെന്ന് യൂണിവേഴ്സിറ്റികൾ ഗവേഷണത്തിലൂടെ പറയുന്നു. യഥാർത്ഥത്തിൽ അമേരിക്കക്കാര് ഇംഗ്ലണ്ടുകാര് അത്ഭുതപ്പെടുത്തിയത്.
പല സ്ഥലത്തും ഞാൻ പറയാറുണ്ട്, ഈ തിരുവനന്തപുരത്ത് നടന്ന സോമയാഗത്തിന്റെ അവസാനത്തിൽ മഴ പെയ്തു, കുണ്ടൂര് നടന്ന യാഗത്തിന്റെ അവസാനത്തിൽ മഴ പെയ്യിച്ചു, അതുപോലെ തന്നെ പാഞ്ഞാള് നടന്ന യാഗത്തിന്റെ അവസാനത്തിൽ മഴ പെയ്യിച്ചു. വൈശാലി എന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ ഇടതുപക്ഷക്കാരനായ ഭരതൻ നടത്തിയ ആ യാഗത്തിലും മഴ പെയ്തു. അപ്പൊ മഴയ്ക്ക് ഇടതുപക്ഷം എന്ന പ്രശ്നം വന്നില്ല. വേദമന്ത്രങ്ങൾ കേട്ടപ്പോൾ നാല് സ്ഥലത്തും മഴ പെയ്തു എങ്കിൽ അതിനെക്കുറിച്ച് എം ടി വാസുദേവൻ നായർ എന്ന ജ്ഞാനപീഠ അവാർഡ് നേടിയ ജ്ഞാനി പറഞ്ഞത്, പൂർവീക ഋഷിവര്യന്മാർ പറഞ്ഞത് എത്ര ശരി, അവര് യാഗം ചെയ്ത് മഴ പെയ്യിപ്പിക്കും എന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് ഭരതൻ ചേട്ട ആ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. നമ്മൾ ആ മഴ കൊള്ളുകയാണ്. സിനിമയ്ക്ക് വേണ്ടി യാഗം ചെയ്തപ്പോൾ മഴ പെയ്ത നാടാണ് ഇത്. ഈ നാട്ടിൽ എത്ര മഹത്വമേറിയ ഐഡിയകളുണ്ട്. ഒരു അഞ്ചു ദിവസം മുമ്പ് മാതൃഭൂമിയുടെ ലാസ്റ്റ് പേജിൽ ഒരു ഫോട്ടോ, ഒരു പള്ളിയിലച്ചൻ വടത് സൈഡില്, ഒരു മുസ്ലിം പള്ളിയിലച്ചൻ ഇടത് സൈഡില്, നടുക്ക എസ് എസ് രവിശങ്കർ. അപ്പൊ ഞാനത് വായിച്ചു നോക്കി, ഇത് ഈ രവിശങ്കർ എങ്ങനെയാ പള്ളിയിലച്ചന്റെ കൂട്ടത്തിൽ ചായ കുടിക്കാൻ പോകുന്നത്? അപ്പോഴാ മനസ്സിലായത് അമേരിക്കയിലെ ഫിലാഡൽഫിയ ആണെന്ന് തോന്നുന്നു, അല്ല വേറെ ഏതോ സ്ഥലത്ത്, 16 പള്ളികളിലെ എല്ലാവരും കൂടി ചേർന്ന്, മൊത്തത്തിൽ 15 പേരേ ഉള്ളൂ, പള്ളിക്ക് ആരും പോകാറില്ല. അപ്പൊ ഈ 16 പള്ളികളിലെ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് രവിശങ്കറിന്റെ പ്രഭാഷണം വെച്ചു. ഇപ്പുറത്ത് 25 മോസ്കുകളിലെ എല്ലാവരും ചേർന്ന് രവിശങ്കറിന്റെ ആ സുദർശനക്രിയയുടെ ഡെമോൺസ്ട്രേഷൻ വെച്ചു. അപ്പൊ എനിക്ക് തോന്നി, അമ്മ ഒരു വശത്ത് കൂടെ അതിഗംഭീരമായ സനാതനധർമ്മത്തിന്റെ സൗധം പടുത്തുയർത്തുന്നു, സായിബാബ മറ്റൊരു സൗധത്തിന്റെ തൂണ് പടുത്തുയർത്തുന്നു, എസ് എസ് രവിശങ്കർ 37 യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രതിനിധികളെ യൂറോപ്യൻ പാർലമെന്റിനകത്ത് സുദർശനക്രിയ നടത്തുന്നു. ശസ്ത്രക്രിയ അല്ല, സുദർശനക്രിയ നടത്തുന്നു. പാർലമെന്റിലെ ആൾക്കാർക്ക് സുദർശനക്രിയ നടത്താൻ എസ് എസ് രവിശങ്കർ യൂറോപ്പിൽ ചെന്നിരിക്കുന്നു. ഈ നാട് എവിടെയാ എത്തി നിൽക്കുന്നത്? എത്ര കൃത്യമായിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത എന്ന്.
ഹാവ് യു എവർ ലേർൻഡ് ഭഗവത്ഗീത? നോ, യൂസ്ലെസ്. അടുത്ത് പറയുന്ന ഇംഗ്ലീഷുകാരൻ, യൂസ്ലെസ്. ഹാവ് യു ഹേർഡ് അബൌട്ട് വേദാസ്? ഇന്ത്യക്കാരൻ പറയും, ഓ ഐ ഹാവ് ഹേർഡ് അബൌട്ട് വേദാസ്. വാട്ട് ആർ വേദാസ്? വേദാസ് ആർ വേദാസ്. വാട്ട് ഈസ് മീൻ ബൈ വേദ? വേദ മീൻസ് വേദ. ദാറ്റ് മച്ച് ഓൺലി ഐ നോ. യു ഡോണ്ട് നോ എനിത്തിങ് വേദ? ദെൻ യു ലിസൺ, ഐ വിൽ ചാന്റ് ദി മന്ത്ര. ഇംഗ്ലീഷുകാരൻ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നു ഇന്ത്യക്കാരന്. അത് കാരണം ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ നിന്ന് ഏത് ഇടതുപക്ഷക്കാരനും, വലതുപക്ഷക്കാർക്ക് പിന്നെ വലിയ പക്ഷമൊന്നുമില്ല, ഇടതുപക്ഷക്കാരനും മിഡിൽ ഈസ്റ്റിൽ പോയാൽ ആദ്യത്തെ റിട്ടേൺ ജേണി കഴിഞ്ഞാൽ അയാള് നേരെ പാർട്ടി മാറും. കാരണം അവിടെ ചെന്ന് രണ്ട് തല്ല് കിട്ടുമ്പോ മനസ്സിലാകും ഞാൻ ഹിന്ദുവാണ്. അവിടെ ചെല്ലുമ്പോ ഹിന്ദുവിന് $3 എമൗണ്ട് കൊടുക്കണം പള്ളിയിൽ പോവാൻ. ഹിന്ദുവിന് ഇത്രയും വരിക്ക് അപ്പുറം പോവാൻ സാധ്യമല്ല. ഈ മലപ്പുറത്തെ മുസ്ലിങ്ങളാണ് ഹിന്ദു ഓരോ പൂജ നടത്തുമ്പോഴും അവിടുത്തെ ഗവൺമെന്റിൽ ഒറ്റിക്കൊടുക്കുന്നത്. മലപ്പുറത്തെ മുസ്ലിങ്ങള് വ്യക്തമായിട്ട് ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ ഒരു ഭഗവത് സേവ നടന്നാൽ ഇവിടെ നിന്ന് മലയാളി ഒറ്റിക്കൊടക്കും പോലീസിന്, അവിടെ ഹിന്ദുക്കൾ പൂജ നടത്തുന്നു. ഈ നാട്ടിൽ ജനിച്ച്, ഈ നാട്ടിൽ വളർന്ന്, ഈ നാട്ടിൽ ഭക്ഷണം കഴിച്ച്, ഈ നാടിന്റെ സംസ്കാരമായ ഈ പൂജ നടത്തുമ്പോൾ ഈ നാട്ടുകാർക്കെതിരെ വിദേശത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. ക്രിസ്ത്യാനികളും കുറവല്ല. അവിടെ ചെന്ന് ഓരോ പാവപ്പെട്ട ഹിന്ദുവിനെയും ട്രാപ്പ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന അച്ഛന്മാരുടെ സമൂഹം കാണണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഇറങ്ങുന്ന ഫ്ലൈറ്റിൽ സ്വീകരിക്കുന്നത് സത്യമാണ് പറയുന്നത്. എത്ര പേരെയാ പറ്റിച്ച് മതം മാറ്റിയിരിക്കുന്നത് എന്നറിയാമോ? ഒരു നോട്ടീസ് ഇവിടെ വിതരണം ചെയ്തു എന്ന് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു. നോട്ടീസ് എന്തായിരുന്നു എന്നറിയാമോ? 3.96 ഏക്കർ സ്ഥലത്ത് അമ്മയുടെ ദിവ്യമായ ഈ പൂജ, വിളക്ക് പൂജ പോലെ പവിത്രമായത് നടത്തരുത്, അത് ഒരു പ്രത്യേക വിധത്തിൽ കിടക്കുന്ന ഭൂമിയാണ്, ഇവിടെ പവിത്രമായ ഒന്നും നടത്തരുത്. ആ നോട്ടീസ് വിതരണം ചെയ്ത സഹോദരനോട് ഒരു ചോദ്യം, 3200 ഹെക്ടാർ മതികെട്ടാൻ മലയിൽ കയ്യേറി വെച്ച കുരിശിന്റെ എണ്ണം എത്രയാ? ഈ കുരിശ് കയ്യേറാനുള്ളതാണോ? മതികെട്ടാനിന് 3000 ഹെക്ടാർ മാണിയുടെ ആൾക്കാര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിരോധനമുണ്ടായിട്ടും കേറി അവിടെ വെച്ചത് മുഴുവനും കുരിശ് കാണിച്ചത് ഏഷ്യാനെറ്റ് ടി വി. എന്തിനു കുരിശ് വെച്ചു? ഒരച്ഛൻ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാര് പ്രതിഷേധം കാണിച്ചിട്ടില്ല, ഒരൊറ്റ വ്യക്തിയും എതിർത്തിട്ടില്ല. അങ്ങനെ കയ്യേറിയ സ്ഥലത്ത് വെക്കാനാണോ യേശുദേവനെ തൂക്കിയിട്ട പരമപവിത്രമായ കുരിശ്? എന്തുകൊണ്ട് ഇവിടെ ഐശ്വര്യ പൂജ നടത്തിക്കൂടാ? ഇവിടെ മാത്രമല്ല, ദർബാർ ഹാളില് മാത്രമല്ല, MG റോഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു എറണാകുളത്തെ ഐശ്വര്യ പൂജ. അതിനകത്ത് 2500 ക്രിസ്ത്യൻ ഫാമിലി ഉണ്ടായിരുന്നു, 300 മുസ്ലിം ഫാമിലി ഉണ്ടായിരുന്നു ഐശ്വര്യ പൂജക്ക്. ദർബാർ ഹാളോ റോഡോ അമ്പലത്തിന്റെ മുകളോ ഹോട്ടലിനകമോ ഐശ്വര്യ പൂജ നടത്താൻ സന്നദ്ധമായ സൗകര്യമായ നല്ല ഏരിയ തന്നെയാണ്. ഐശ്വര്യം ഇല്ലാത്ത സ്ഥലത്ത് ഐശ്വര്യം വരുത്താനാണ് ഐശ്വര്യ പൂജ. ഏറ്റവും പറ്റിയ സ്ഥലം പള്ളിക്കകമാണ് ഐശ്വര്യ പൂജ നടത്താൻ, മോസ്കും പള്ളിക്കകമാണ്. അത് കാരണം കോടതിയിൽ ഇതുണ്ടെങ്കിലും അതല്ലെങ്കിൽ RDO ഇടപെട്ടാലും നടത്തുന്നത് മംഗളകർമ്മമാണെങ്കിൽ, റിസൾട്ട് മംഗളമാണെങ്കിൽ, ഈശ്വരീയ കർമ്മത്തിന് സ്വാധീനവും ചൈതന്യവും ഉണ്ടെങ്കിൽ കോഴി ബിരിയാണി കൊടുത്ത് സുവിശേഷം നടത്തലല്ല ഐശ്വര്യ പൂജ. വ്യത്യാസമുണ്ട്, ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. പറഞ്ഞത് തന്നെ പറയുന്നതിനേക്കാളും മുമ്പിലൊരു വിളക്ക് വെച്ച് 5 തിരിയിട്ട് ജാതവേദസേ സുനവാമസോമം രാതീയതോ നിദഹാതിവേദ ശനപരിഷദതി ദുർഘാണി വിശ്വ നാമേവ സിന്ധും ദുരിതാത്യഗ്നിഹി നാമേവ സിന്ധും ദുരിതാത്യഗ്നിഹി. സിന്ധു നദിയില് ബോട്ട് കൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് കടക്കുന്നത് പോലെ ദുരിതമയമായ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് കടക്കാനുള്ള അഗ്നിയെ മുമ്പിൽ നിർത്തിയിട്ട് പൂജ കഴിച്ചവരാണ് ഭാരതീയര്. എല്ലാ സ്ഥലവും ഞങ്ങൾക്ക് യോജിച്ചതാണ്, എല്ലാ സ്ഥലത്തും ഇത് ചെയ്യുകയും ചെയ്യും, ഇനിയും ഇത് ചെയ്യും. ചെയ്യാതിരിക്കാൻ സാധ്യമല്ല, സനാതന ധർമ്മത്തിന്റെ രക്തമുള്ളവർക്ക് ഇത് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. മറിച്ച് പതുക്കെ പറയുകയാണ്, 5 വർഷം കൊണ്ട് നിങ്ങളെയും ഇത് ചെയ്യിപ്പിക്കും, നിങ്ങൾക്ക് വേറെ ഒരു രക്ഷയില്ല. കാരണം ഇവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു നാരായണ ഗുരുദേവന്റെ അടുത്ത് ചെന്ന് കുറെ പാതിരിമാര് ചോദിച്ചു, സ്വാമികളെ ഞങ്ങളെ അടിച്ചു പുറത്താക്കാനുള്ള പരിപാടിയാണോ സ്വാമിക്ക്? നാരായണ ഗുരുദേവൻ പതുക്കെ പറഞ്ഞു, ഇവിടെ ആരെയും അടിച്ചു പുറത്താക്കിയിട്ടില്ല, ഇവിടെ എല്ലാവരെയും അടിച്ചകത്താക്കിയിട്ടേ ഉള്ളൂ. എന്ത് ഭംഗിയ, ഇത്രയും കൃത്യമായിട്ട് അടിച്ചകത്താക്കിയ നാടാ ഇത്. ഒരച്ഛനും അത് ഒഴിയാൻ സാധ്യമല്ല. ഇപ്പൊ പലരും കാവ്യവസ്ത്രം ഉടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, ഇതൊക്കെ വെറും ഷോ. വിളക്കിന്റെ മുകളിൽ കുരിശി വെച്ചിരിക്കുന്നു, ഇത് ഭാരതവൽക്കരണമല്ല, ഇത് ഭാരതീകരിക്കല. ഈ കരിക്കല് പരമപരിശുദ്ധനായ യേശുദേവനെ കുരിശിൽ തറച്ച ആ കുരിശ് ഭാരതീയ മംഗളകർമ്മത്തിന്റെ ഭാഗമായ വിളക്കിന്റെ മുകളിൽ വെച്ചാൽ വിളക്ക് അപവിത്രീകരിക്കുകയോ ചെയ്തത് കുരിശ് പവിത്രീകരിക്കുകയോ ചെയ്തത്? വിളക്ക് അപവിത്രീകരിക്കലാണ്. കാരണം ഒരു പരിശുദ്ധാത്മാവ് ഋഷി തുല്യനായ ഉപനിഷത് വരികൾ പറഞ്ഞ ല്യൂക്കിന്റെയും മാത്യൂസിന്റെയും സുവിശേഷം ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അത് പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവർക്ക് ചിക്കൻ ബിരിയാണി കൊടുക്കാൻ പറ്റിയത്. ആ സുവിശേഷത്തിൽ പറഞ്ഞ നല്ല വരികള് ഈശാവാസ്യ ഉപനിഷത്തുമായി ചേർത്ത് കാനഡയിലെ 10-15 പള്ളികളിൽ ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയിട്ട് പള്ളികളില് അവിടെ ചെന്ന് ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇതൊക്കെ നോക്കാൻ അച്ഛന്മാർക്ക് സമയം എവിടെയാ സാറേ എന്നൊരാള് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായത് അയാൾ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന്. കാരണം അയാൾ സത്യം പറഞ്ഞു, മറ്റുള്ളവർ പറയില്ല. അത് ഈ കള്ളു കുടിച്ചപ്പോ സപ്രസിംഗ് എഫക്ട് പോയി, ഉള്ളത് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. അച്ഛന്മാർക്ക് നേരമില്ല. പക്ഷേ ഇന്നും നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ക്രിസ്ത്യാനിയുടെ അടുത്ത് താൻ ഒന്ന് എന്റെ കൂട്ടത്തിൽ വരാമോ, എനിക്ക് വലിയ പ്രശ്നമുണ്ട്, അതൊന്ന് സോൾവ് ചെയ്യണം. ആ കുരിശേൽക്കാൻ ഞാൻ വരില്ല പറയും, ആ കുരിശെടുക്കാൻ ഞാൻ വരില്ല. അപ്പൊ ആ കുരിശ് നല്ലതാണെങ്കിൽ എടുത്താൽ എന്താ കുഴപ്പം? അപ്പൊ കുരിശ് എന്ന വാക്ക് ഉപയോഗിച്ചത് പുത്തൻ കുരിശിന് മാത്രമല്ല, പഴയ കുരിശിന്റെ പ്രോബ്ലത്തിനും കൂടിയാ. അപ്പൊ അതുകൊണ്ട് വന്ന് ഈ വിളക്കിന്റെ മുകളിൽ വെച്ചപ്പോൾ സത്യസന്ധമായ ക്രിസ്ത്യാനിയോട് നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയുകയാണ്, ആ വിളക്കിന്റെ മുകളിൽ മഹാത്മാഗാന്ധിയെ കൊന്ന ആ പിസ്റ്റള് വെച്ചാൽ ആ വിളക്കിൽ പുണ്യാഹം തളിക്കണം വേണ്ടേ എന്ന് ചിന്തിക്കുക. അതിനെ ഒന്ന് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുക. അടുത്ത വരി ഞാൻ പറയുന്നില്ല, ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം അത് അപവിത്രമാണ്, ഭാരതീയ ചിന്താധാര പ്രകാരം അപവിത്രമാണ്. ഈ ചിന്താധാരകൾ വസ്തുത മനസ്സിലാക്കുന്ന ലോകം ഇന്നുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയില് കുറെ കാലം വർക്ക് ചെയ്യാൻ എനിക്ക് ഇടവന്നു. ആ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയുടെ 92 നമ്പർ സ്ട്രീറ്റ് മുഴുവനും പള്ളികളാണ്. ഈ അറ്റം മുതൽ അറ്റം വരെ പള്ളികള്. യേശുക്രിസ്തു ഒന്നേ ഉള്ളൂ എങ്കിലും ക്രിസ്ത്യൻ വിഭാഗം 142 ഉണ്ട്. നമുക്ക് 33 കോടി ദേവന്മാരുണ്ടെങ്കിലും ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും ഒരേപോലെ പോവാം. അതിൽ കത്തോലിക്ക ക്രിസ്ത്യൻ, പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ, ഡമാസ്കസ് ക്രിസ്ത്യൻ, ബാഗ്ദാദ് ക്രിസ്ത്യൻ, പരുമല തിരുമേനിയുടെ ക്രിസ്ത്യൻ, ഇങ്ങനെയൊന്നുമില്ല. ഇത് ഭയങ്കരമാണത്. ആരെങ്കിലും തമ്മിൽ ട്രെയിനിൽ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയോട് ഒരു പയ്യൻ ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയുള്ളൂ, മലബാറില് കണ്ണൂരിൽ നിന്ന് യാത്ര കഴിഞ്ഞ് ഇന്നത്തെ കോഴിക്കോടുള്ള പ്രോഗ്രാം മുഴുവനും ക്യാൻസൽ ചെയ്ത് വള്ളിക്കാവിൽ നിന്നൊരു സ്വാമി പേര് പറയാതെ വിളിച്ചു പറഞ്ഞു 12-ാം തീയതി പുത്തൻകുരിശിൽ വന്നേ മതിയാവൂ. ആരാ വിളിക്കുന്നത്? അതൊന്നും അറിയണ്ട, സ്ത്രീയുടെ ശബ്ദമല്ലെങ്കിലും അതാണെന്ന് വിചാരിക്കുക, അമ്മയുടെ ശബ്ദമാണ്. പുത്തൻകുരിശിൽ വന്നേ മതിയാവൂ. കോഴിക്കോടിൽ ഇന്ന് ചെയ്തു, ഇന്ന് ഓർഗനൈസ് ചെയ്ത 4 പ്രോഗ്രാം ക്യാൻസൽ ആയതല്ല, ക്യാൻസൽ ആക്കിയതാണ് ഇവിടെ വരാൻ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ, ആ അമ്മയുടെ അനുഗ്രഹത്തിൽ ഇവിടെ വന്നപ്പോൾ സത്യസന്ധമായ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കണം. ഈ ചൈതന്യം തുളുമ്പുന്ന അവസ്ഥയല്ല വികസിത രാഷ്ട്രമായ കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലെ 92-ാം നമ്പർ സ്ട്രീറ്റില് ഈ അറ്റം മുതൽ കാറ്റം വരെ ഉള്ള പള്ളികളില് വർഷത്തിൽ ഒരിക്കൽ പോലും തുറക്കാറില്ല. ആൽബർട്ടയുടെ എഡ്മണ്ടൺ എന്ന തലസ്ഥാനം നഗരത്തിന്റെ ആയുസ് 62 വയസ്സ്. 62 വർഷം മുമ്പ് ആദ്യത്തെ വ്യക്തി എഡ്മണ്ടണിൽ വന്ന് താമസിച്ചത്. 62 വർഷം മാത്രം പ്രായമുള്ള എഡ്മണ്ടണിലെ 32 പള്ളികളുള്ള ഒരു വഴിയില് ഒരൊറ്റ പള്ളിയും തുറക്കാൻ സാധിക്കാത്തതിന് കാരണം അമേരിക്കക്കാര് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സത്യം മനസ്സിലാക്കി. ഭാരതീയ പൈതൃകത്തിലെ ശാശ്വത സത്യങ്ങൾ വിവരിക്കുന്ന വേദങ്ങൾ ഒരു സ്ഥലത്ത്, ഇപ്പുറത്ത് കഥകൾ പറയുന്ന പുരാണങ്ങള്. ആ പുരാണങ്ങളില് കീരി സംസാരിക്കുന്നുണ്ട്, പാമ്പ് സംസാരിക്കുന്നുണ്ട്, പരുന്ത് സംസാരിക്കുന്നുണ്ട്, മാടപ്രാവ് സംസാരിക്കുന്നുണ്ട്. കാരണം പുരാണ കഥ, പുരാണമിത്യേവന്ന സാധുസർവം, ഭാരതത്തിലെ പുരാണങ്ങള് കഥകളാണ്. അതുപോലെ ഇംഗ്ലീഷുകാര് മനസ്സിലാക്കി ബൈബിളും കഥയാണ്, സത്യവേദ പുസ്തകമല്ല. അതിനകത്ത് സത്യമുണ്ട് എന്ന് ഡിക്ലെയർ ചെയ്താൽ പല ചോദ്യത്തിനും ഉത്തരം പറയാൻ സാധ്യല്ല. കുറെ സത്യങ്ങളുണ്ട്, ബാക്കിയുള്ളത് സത്യമല്ല. ആദവും അവ്വയും ജനിച്ചത് 6016 വർഷങ്ങൾക്ക് മുൻപ്. യൂറാൽ പർവ്വത നിരകളിൽ നിന്നെടുത്ത മനുഷ്യ ശരീരത്തിന്റെ ആയുസ് 69,500. ബൈബിളിന്റെ 2-ാം അധ്യായം കാട്ടുകുതിരയിൽ തിലകൻ പറഞ്ഞതുപോലെ ഭീം. കാരണം ആദവും അവയും ജനിക്കുന്നതിന് മുമ്പുള്ള മനുഷ്യ ശരീരം കിട്ടി. അപ്പൊ ആദവും അവയുമാണോ ആദ്യത്തെ മനുഷ്യൻ? അല്ല. 2-ാമത്തേത് ആദത്തിന്റെ വാരിയല്ലെടുത്ത് ഒരു ബയോകെമിസ്ട്രി പ്രൊഫസറുടെ കയ്യിൽ കൊടുക്കുക, ഇതിൽ നിന്ന് അവയെ ഉണ്ടാക്കണം എന്ന് പറയുക. ബയോകെമിസ്ട്രി പ്രൊഫസർ പറയും, നടപ്പുള്ള കാര്യമല്ല, എല്ലിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പോൾ പിന്നെ എങ്ങനെ അവയുണ്ടായി? ബൈബിൾ കഥ, 2-ാമത്തെ സത്യവേദ പുസ്തകം ഭീം, 3-ാമത്തെ. ഒന്ന് ആലോചിച്ചു നോക്കണം, കുറ്റം പറയാനല്ല. ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കഥയാണ്. ഒരു സർപ്പം പിശാചിന്റെ രൂപത്തിൽ വന്ന ആദത്തോട് പറയുന്നു, പിശാചിന്റെ രൂപത്തിൽ സർപ്പത്തിന് വരാൻ പറ്റുമോ? പിശാജ് എന്ന് പറഞ്ഞാൽ അപ്പൊ ആരാ? അതൊക്കെ വികാരപ്പെടാതെ ഒരു സെന്റൻസ് പറയാ. നിങ്ങൾ ആരെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റ് പ്രൊഫസറുടെ അടുത്ത് ചെല്ലുക, സൈക്കോളജി പ്രൊഫസറുടെ അടുത്ത്, എന്നിട്ട് പറയാ എന്റെ പേര് തോമസ് ഐസക് എന്നാണ്. അപ്പൊ സൈക്കോളജി പ്രൊഫസർ പറയും, എന്താ വേണ്ടത്? എന്റെ മകനെ പിശാജ് പിടിച്ചു. ഓ അത് ശരി. അപ്പൊ ഉടനെ സൈക്കോളജി പ്രൊഫസർ പറയും ഇവിടെ തന്നെയാ കൊണ്ടുവരേണ്ട സ്ഥലം. കൃത്യം പറയും അദ്ദേഹം, കാരണം പിശാചി പിടിക്കുക എന്നൊരു വസ്തുത ഇല്ല, ഉണ്ടെങ്കിൽ സൈക്കോളജി പ്രൊഫസർ പറഞ്ഞതാ. അപ്പൊ മൂന്നാമത്തെ പോയിന്റ്, ജ്ഞാനക്കനെ തിന്നപ്പോൾ ആദ്യത്തെ പാപമുണ്ടായി, സത്യമാണോ? നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ, ജ്ഞാനത്തിന് തുല്യമായി പവിത്രമായിട്ടൊന്നുമില്ലെന്ന് ഭഗവത്ഗീത പറയുന്നു. ഇവിടെ ആദവും അവ്വയും ജ്ഞാനക്കനി അറിവിന്റെ കനി തിന്നപ്പോൾ ആദ്യ പാപമുണ്ടായി. സപ്പോസ് ജസ്റ്റ് വിചാരിക്കുക, വിചാരിക്കുന്നതിനപ്പുറം പോകരുത്. ഈ ആദവും അവ്വയും ജ്ഞാനക്കനി തിന്നില്ലായിരുന്നെങ്കിൽ ഈ സദസ്സിൽ കൂടിയിരിക്കുന്ന ജനങ്ങൾ എപ്രകാരം ഇവിടെ വരുമായിരുന്നു? ആ ജ്ഞാനക്കനി തിന്നത് കൊണ്ടാണ് അവർക്ക് തുണി കൊടുക്കണമെന്ന് തോന്നിയത്, അവർക്ക് വിവേകമുണ്ടായി. സത്യം, ഒരു വികാരം കൊണ്ട് ഞാൻ പറയില്ല, ആദത്തിനും അവയ്ക്കും തുണി കൊണ്ട് മറക്കണം, മരവുരി കൊണ്ട് മറക്കണം എന്ന് തോന്നിയത് കൃത്യമായിട്ടും ജ്ഞാനക്കനി തിന്നതുകൊണ്ടാ, അറിവിന്റെ വിവേകത്തിന്റെ കനി തിന്നതുകൊണ്ടാ. അപ്പൊ യഥാർത്ഥത്തിൽ പിശാചാണോ നല്ല പാർട്ടി, ദൈവമാണോ നല്ല പാർട്ടി? എന്റെ അഭിപ്രായത്തിൽ പിശാച, കാരണം ആ പിശാചാണ് ഇവർക്ക് നല്ല ബുദ്ധി തോന്നിച്ചത്. അതല്ലായിരുന്നെങ്കിൽ എന്തൊക്കെ കുഴപ്പം സംഭവിക്കുമായിരുന്നു. വെറുതെ കാഷ്വൽ ആയിട്ട് ചിന്തിക്ക, സീരിയസ് ആയിട്ട് ചിന്തിക്കരുത്. യഥാർത്ഥത്തില് ഈ ക്രിസ്ത്യാനികള് ക്രൈസ്തവര് ബഹുമാനത്തോടുകൂടി പറയാ, അവർ ഒരു കോളേജും സ്ഥാപിക്കരുത്. സ്ഥാപിച്ചാൽ ജ്ഞാനമുണ്ടാക്കല, അറിവുണ്ടാക്കല കോളേജിലൂടെ, അതെതിരാ. ആദിപാപം ജ്ഞാനത്തിലൂടെയാ ഉണ്ടായത്. അപ്പൊ ആദിപാപം ജ്ഞാനത്തിലൂടെ ഉണ്ടാക്കാൻ തുടങ്ങിയത് മുതൽക്ക് ഹേ പാപിയായ മനുഷ്യ എന്ന് വിളിക്കാൻ തുടങ്ങി. ഓരോ ഹിന്ദുവിന്റെയും അടുത്ത് വന്ന് പറയും വിദ്യാധരൻ നായരെ താൻ പാപിയാ. അപ്പോഴാ വിദ്യാധരൻ നായർ അറിയുന്നത് ഞാനെങ്ങനെ പാപിയായത്, താനാണ് ജ്ഞാനക്കനി തിന്നതിന്റെ പാർട്ടി. അപ്പോഴാ വിദ്യാധരൻ, ഞാൻ ഒരു കനിയും തിന്നിട്ടില്ല, ഞാൻ മൊത്തത്തിൽ തിന്നിരിക്കുന്ന രണ്ട് പേരൊക്കെയാ ഇന്നലെ, മീങ്ങാന്ന് ഒരു ആപ്പിളും, വേറെ ഒരു കനിയും ഞാൻ തിന്നിട്ടില്ല. അതല്ല, അവന് തിന്നതിന്റെ പണി തനിക്കാ. അത് ശരി, അച്ഛൻ ചെയ്ത കുറ്റത്തിന് ശിക്ഷ മകന്, അല്ലെങ്കിൽ മകൻ ചെയ്ത കുറ്റത്തിന് ശിക്ഷ അച്ഛനാ. 18 വയസ്സിൽ കൂടുതലായ ആരായാലും ശരി, അവൻ തന്നെ ശിക്ഷിക്ക അനുഭവപ്പെടും. അങ്ങനെ ആദവും അവ്വയും ചെയ്ത പാപത്തിന് കുരിശിലേറേണ്ടി വന്നത് പരമപവിത്ര പുണ്യാത്മാവായ യേശുദേവൻ. അപ്പൊ ആരെങ്കിലും ചെയ്ത പാപത്തിന് ആരെയെങ്കിലും കുരിശിലേറ്റ കഷ്ടം. നിങ്ങൾക്ക് വേണ്ടി ശ്രീകൃഷ്ണനെ കുരിശിലേറ്റിന്ന് വിചാരിക്കുക, അപ്പൊ ഇന്ത്യക്കാര് പറയും ശ്രീകൃഷ്ണനെ കുരിശിലേറ്റണ്ട, ഞാൻ കയറിക്കോളാൻ തയ്യാറാ, എനിക്ക് വേണ്ടി ഞാൻ പൂജിക്കുന്ന ഒരു പുണ്യാത്മാവ് കുരിശിലേറരുത്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉണയിച്ചാ മതിയോ? നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു തീർക്കണം. കാരണവരെ പിടിച്ച് കുരിശിലേറ്റിയാൽ ഒരു പ്രയോജനം ഇല്ല. ഇത് ഭാരത ഫിലോസഫിയാ. നിങ്ങൾ ഒത്തിരി കുറ്റം ചെയ്ത് ആ കുറ്റം മുഴുവനും ഭാരതത്തിലെ എല്ലാ ഹിന്ദുക്കളുടെയും കുറ്റം. അമേരിക്കയിലെ കഴിഞ്ഞ ആഴ്ച ഒരു വലിയ പോസ്റ്റർ വന്നിരിക്കുന്നു, ഡൊണേറ്റ് ലിബറലി വൈ ഫോർ സേവിംഗ് 800 മില്യൺ ഇഗ്നറന്റ് പീപ്പിൾ ഇൻ ഇന്ത്യ. 80 കോടി അന്ധവിശ്വാസികളായ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ലിബറലി ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞ് 80 കോടി ഹിന്ദുക്കള്. സത്യത്തില് ഏത് വലിയ മെത്രാനും ഏത് വലിയ ബിഷപ്പും പുത്തൻ കുരിശിലോ പഴയ കുരിശിലോ ഉള്ള ഒരു സ്റ്റേജിലേക്ക് വരിക. ബൈബിളിന്റെ കോട്ട് എഴുതുകൊണ്ട് ബൈബിൾ സത്യവേദ പുസ്തകമല്ല എന്ന് വ്യക്തമായി പറയാം, സിമ്പിളായിട്ട് പറയാം. യേശുദേവനെ 40 ദിവസം പിശാചി പിടിച്ചു. അപ്പൊ യേശുദേവൻ ദൈവപുത്രനെ പിശാചി പിടിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ പിശാചി പിടിച്ച വളരെ സിമ്പിൾ അല്ലേ? ദൈവപുത്രന് പോലും പിശാചിൽ നിന്ന് സ്വയം രക്ഷ നേടാൻ സാധിച്ചിട്ടില്ല. എത്ര എക്സ്പ്ലനേഷൻസ് ആണ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളത്. ഇതേപോലെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പ്ലനേഷൻ ഭാരതത്തിലെ പുരാണങ്ങളിലുണ്ട്. അടിവരയിട്ട് പറയാണ്, പുരാണങ്ങളിലുണ്ട്. പക്ഷെ അത് പുരാണങ്ങൾ പുരാണ കഥകളാ, അതിനപ്പുറമല്ല. പുരാണങ്ങൾ സത്യവേദ പുസ്തകമല്ല. വേദം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം, അവിടെ കഥകളില്ല, അവിടെ ചരിത്രമില്ല. പ്രപഞ്ച ചൈതന്യത്തെ വിവരിക്കുന്ന പ്യുവർ നോളജ് കഥാപുസ്തകം, നമ്മുടെ അമ്പിളിയമ്മാവന്റെ കഥ മാതിരി, ബാലരമയിലെ കഥ മാതിരി വിവരിച്ചു കൊണ്ടുപോകുന്നു. ഇത്രയും ഞാൻ പറയാൻ കാരണം, ലോകം മുഴുവനും ഭാരതീയ ചിന്താധാരകൾ ശാസ്ത്രീയമായി അറിഞ്ഞ് ഇന്റർനെറ്റിലൂടെയും ഇമെയിലിലൂടെയും പുസ്തകങ്ങളിലൂടെയും സിഡിയിലൂടെയും കാസറ്റിലൂടെയും പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നാട്ടിനകത്ത് തെറ്റിദ്ധരിപ്പിച്ച് അതുപോലെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്ത്
പാവപ്പെട്ട ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യാനായിട്ട് 48,000 വർക്കേഴ്സിനെ ഓരോ സ്റ്റേറ്റിലും ഡിപ്ലോയ് ചെയ്തിരിക്കുന്നു. 68,000 കോടി രൂപയുടെ ബഡ്ജറ്റുമായി ജർമ്മൻ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു. അത് ഈ നാടിന്റെ ശാപം. യഥാർത്ഥത്തിൽ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഒരു ഹിന്ദു ക്രിസ്ത്യാനിയായാൽ ഹിന്ദുവിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞതല്ല പ്രശ്നം, ക്രിസ്ത്യാനിയുടെ എണ്ണം ഒന്ന് കൂടിയതല്ല പ്രശ്നം, മറിച്ച് സനാതനധർമ്മത്തിനൊരു ശത്രു ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. എത്ര കൃത്യമായി 100 വർഷങ്ങൾക്ക് മുൻപ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, അതാണ് ഇവിടെ നടക്കുന്നത്. ഒന്നുകൂടി ചിന്തിക്കുക, അതും വികാരത്തിന്റെ അടിസ്ഥാനത്തിലാകരുത്, വിചാരത്തിന്റെ അടിസ്ഥാനത്തിലാകണം. നമ്മുടെ സനാതനധർമ്മത്തിന്റെ അനുശാസകര്, സർവ ബന്ധുത്വം ഡിക്ലെയർ ചെയ്തവര്, അവര് ക്രിസ്തുവിനെ സ്വീകരിച്ചില്ലേ? ബൈബിള് സ്വീകരിച്ചില്ലേ? ഖുറാൻ സ്വീകരിച്ചില്ലേ? മുഹമ്മദ് നബിയെ സ്വീകരിച്ചില്ലേ? ഉണ്ട്. മാതാ അമൃതാനന്ദമയ്യയുടെ ആശ്രമത്തിൽ വള്ളിക്കാവിൽ പോവാ, യേശുദേവന്റെ പടമുണ്ട് അവിടെ. രാമകൃഷ്ണ ആശ്രമത്തിൽ പോവാ, യേശുദേവന്റെ പടമുണ്ട് അവിടെ. വിവേകാനന്ദ മിഷനിൽ പോവാ, യേശുദേവന്റെ പടമുണ്ട് അവിടെ. മുഹമ്മദ് നബിയുടെ ചന്ദ്രക്കലയുമുണ്ട്. നാരായണ ഗുരുവിന്റെ ആശ്രമത്തില്, ആനന്ദ ആശ്രമത്തിൽ പോവാ കാസർഗോഡ്. എവിടെയെല്ലാം ഹിന്ദുവിന്റെ ആശ്രമങ്ങൾ ഉണ്ടോ, ചന്ദ്രക്കലയും കുരിശും യേശുദേവനും അവിടെയുണ്ട്. ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ, ഒരു ക്രിസ്ത്യൻ ആശ്രമത്തിലോ, ഒരു ക്രിസ്ത്യാനിയുടെ ബസ്സിലോ, ഒരു ക്രിസ്ത്യാനിയുടെ കടയിലോ ഈ നാടിന്റെ പുത്രന്മാരായ ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ വെച്ചിട്ടുണ്ടോ? ആരാ വിശാല മനസ്കതയുള്ളവര്, ആരാ വിശാല മനസ്കതയില്ലാത്തവര്? അവരംഗീകരിച്ചിട്ടില്ല മക്കളെ. കാവി വസ്ത്രം ഉടുത്ത അച്ഛന്മാര് നടന്നാൽ അത് ഭാരതവൽക്കരണമാവില്ല. അതിനകത്ത് മറ്റൊരു ലക്ഷ്യമുണ്ട്. വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രജാപതി യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞ്, ഈ യേശുക്രിസ്തു ജനിച്ചതിന് ശേഷമാണ് വേദങ്ങൾ എഴുതിയത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും ബിഷപ്പുമാരുടെയും മനസ്സിനകത്ത് യേശുദേവൻ പറഞ്ഞ അതേ വരിയാണ് ആട്ടിൻതോലിട്ട് ഡാഷ് ഡാഷ് ഡാഷ്. മറ്റൊന്നും അവരുടെ മനസ്സിലില്ല. അവർക്ക് എന്തെങ്കിലും ചെയ്യണം. അല്ലായിരുന്നു എങ്കില് പിതൃകർമ്മത്തിന് രാമേശ്വരത്തിലേക്ക് പോകുന്ന ആ ഹിന്ദുക്കളുടെ പിതൃകർമ്മത്തിനെടുക്കുന്ന ശുദ്ധജലം ധനുഷ്കോടിയിലെ കിണറ്, അച്ഛന്റെ നേതൃത്വത്തില് രാമേശ്വരം പള്ളിയിലെ, പള്ളിയിലച്ഛന്റെ നേതൃത്വത്തില് 5 മുക്കുവ ക്രിസ്ത്യാനികള് 5 ഹോഴ്സ് പവറിന്റെ പമ്പ് സെറ്റ് കൊണ്ടുപോയി കടൽ വെള്ളം പമ്പ് ചെയ്ത് കിണറ്റിലെ ഉപ്പുവെള്ളമാക്കി 2 മാസം മുമ്പ്. ചെയ്യരുതാത്ത ക്രൂരകൃത്യം. അവിടെ പിതൃകർമ്മത്തിന് വരുന്ന സർവ വ്യക്തികളുടെയും ബസ്സുകളില് പിതൃകർമ്മം അന്ധവിശ്വാസമാണ്, ഹിന്ദുത്വം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ബണ്ടിലിൽ ഇംഗ്ലീഷിലും തമിഴിലും ലഘുലേഖകൾ ഇറക്കുക. ഹിന്ദു ആയതുകൊണ്ടാ ക്ഷമിച്ചത്. ശബരിമലയുടെ നേരെ അടിത്താഴ്വാരത്തില് മതപരിവർത്തനത്തിന് ലഘുലേഖകൾ ഇറക്കുക. ഇതൊന്നും ഭാരതവൽക്കരണത്തിന്റേതല്ല. ഒരിക്കൽ അറിയാതെ പറയുകയല്ല, അറിഞ്ഞു പറയുകയാണ് ഇനി പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് ഗുജറാത്തിൽ ഇത് സംഭവിച്ചു ഒന്ന് ചിന്തിക്കുക. ഒരു പക്ഷേ മുഖ്യമന്ത്രിയെ മാറ്റാം, പ്രധാനമന്ത്രിയെ മാറ്റാം, MLA മാരെ മാറ്റാം, ഗുജറാത്തിലെ ജനങ്ങളെ മുഴുവനും മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കില്ല, സാധിക്കില്ല. KPC അനുജൻ ഭട്ടതിരിപ്പാട് പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട്, 18% ന്യൂനപക്ഷമുള്ളൂ, 82% ഭൂരിപക്ഷമുണ്ട്. ഭൂരിപക്ഷത്തിനെ തഴഞ്ഞ് LDFും UDFും MDFും എന്ത് തീരുമാനമെടുത്താലും പുത്തൻകുരിശിലെ ഈ പന്തലിനകത്ത് കൂടിയതുപോലെ ഹിന്ദുക്കൾ ഒരുമിച്ചു കൂടിയാൽ പാലായിലെ കോശി എബ്രഹാമും കാട്ടാക്കടയിലെ ഗമായേലും പെരുമ്പാവൂരിലെ ജോർജ് ചെറിയാനും കൽപ്പറ്റയിലെ ബെഞ്ചമിനും നടത്തുന്ന വേദത്തിന്റെ ദുർവ്യാഖ്യാനം ഒരൊറ്റ സൂര്യാസ്തമയം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കും. ഒരൊറ്റ ദിവസം മതി. അത് ആവേശം കൊണ്ടല്ല ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഹിന്ദുവിനെ കൊണ്ട് അത് ചെയ്യിക്കരുത്. ഹിന്ദുവിന്റെ മാർഗദർശകമായ പുസ്തകം
ഭഗവത്ഗീതയാണ്. തസ്മാദുത്തിഷ്ടകൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ എന്ന് കൃഷ്ണൻ പറഞ്ഞത് അർജുനനോട് മാത്രമല്ല, ആരെയും ഹിന്ദു ആക്രമിച്ചിട്ടില്ല. ജർമ്മനിയിലെ വേൾഡ് ഹിസ്റ്ററി ജേണൽ പറയുന്നു, ഫോർ ദ ലാസ്റ്റ് 2600 ഇയേഴ്സ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻസ് ഇന്ത്യൻസ് ഹാവ് നെവർ ഇൻവേഡഡ് എനി അതർ കൺട്രി, ഇന്ത്യൻസ് ഹാവ് നെവർ കോൺക്വേർഡ് എനി അതർ കൺട്രി ബൈ മിലിട്ടറി ഫോഴ്സ്, ബട്ട് ഇന്ത്യൻസ് കോൺക്വേർഡ് ദി അതർ കൺട്രി വിത്ത് ദ നോളജ് ഓഫ് വേദാസ്. ഇന്ത്യക്കാരൻ പറഞ്ഞതല്ല, ജർമ്മൻകാരൻ പറഞ്ഞതാ. ഇന്റർനെറ്റിൽ നിങ്ങൾക്കത് കിട്ടും, അതേപോലെ കിട്ടും. ഇന്ത്യയുടെ മെറിറ്റിനെ കുറിച്ച് ജർമ്മനി പബ്ലിഷ് ചെയ്ത പുസ്തകത്തില് അവരത് പബ്ലിഷ് ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയിട്ടായിരുന്നു. അതും അതിൽ പറയുന്നുണ്ട്, ഈ നാടുകാര് അടങ്ങിയിട്ടുണ്ട്, സഹനാവവതു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുവിനെ മാനവ മൈത്രി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഹിന്ദുവിനെ മതസൗഹാർദ്ദം പഠിപ്പിക്കാൻ എല്ലാ മലയാള മാസവും ഗുരുവായൂരിൽ പോകുന്നവർ ശ്രമിക്കണം എന്നില്ല. ഞങ്ങൾക്കറിയാം ഇന്നുവരെയും അതാണ്. പക്ഷേ ദൈവോ ദുർബലഘാതക, ദൈവം ദുർബലനെ വെച്ചേക്കില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ ഹിന്ദു ഉണർന്നാൽ ഇന്നൊന്നുകൂടി മനസ്സിലാക്കണം, കന്യാകുമാരി ജില്ല മറ്റൊരു നാഗാലാൻഡാണ്, മലപ്പുറം ജില്ല മറ്റൊരു കാശ്മീരാണ്. അർത്ഥശങ്ക കിടമില്ലാത്ത വിധം പറയാണ്, അവിടെ പോയി കാണാൻ സാധിച്ചത്. ഇവിടെ ഇരുന്നാൽ അതറിയാൻ സാധ്യമല്ല. മലപ്പുറത്ത് നിന്ന് ഹിന്ദുക്കളുടെ ഒഴുക്ക് മറ്റു സ്ഥലത്തേക്ക് പോകുന്നതിനെ ഉപമിക്കാൻ കാശ്മീരിലെ ഹിന്ദുക്കളുടെ ഒഴുക്ക് മാത്രമേ ഉള്ളൂ. വികാരത്തിന് വേണ്ടി പറയല്ല. ഈ രാഷ്ട്രത്തില് ഈ പരശുരാമ ക്ഷേത്രത്തിന്റെ സനാതന ധർമ്മത്തിന്റെ അവകാശികള് സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി ജീവിക്കുന്ന ചരിത്രം ഓരോ സ്വിറ്റ്സർലൻഡുകാരനും ഫ്രഞ്ചുകാരനും ഇംഗ്ലണ്ടുകാരനും അമേരിക്കക്കാരനും ജർമ്മൻകാരനും ഈ ഗോത്രയിൽ നടന്നത് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. മറ്റുള്ളതവര് പറഞ്ഞിട്ടുണ്ട്, രണ്ടും തെറ്റ്. ഒരു മനുഷ്യന്റെ രക്തവും, അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും, പരമപവിത്ര ഭാരതഭൂമിയിൽ വീഴരുത്. ഒരു മിഷണറിയെയും ഒരു കല്ലുകൊണ്ടുപോലും പോറൽ വരുത്തരുത്. ആ ചുട്ടുകൊന്ന കഥ നികൃഷ്ടം, നിന്ദ്യം, ആസുരീകം. പക്ഷേ എന്തേ അതിനുവേണ്ടി ഇനി ആക്ഷൻ എടുക്കാൻ അച്ഛന്മാരൊന്നും പറയാത്തത്? അന്ന് ഒച്ചയെടുത്തതോടുകൂടി തീർന്നോ? അത് ചെയ്തത് രണ്ടോ മൂന്നോ നാലോ റൗഡികളാണെന്ന് അറിഞ്ഞപ്പോൾ 82 കോടി ഹിന്ദുവിന്റെ തലയിൽ കെട്ടിവെച്ചു ഈ മിഷണറിയെ കൊന്ന ആ ദുഷ്കർമ്മം. 82 കോടി ഹിന്ദുവിന്റെ തലയിൽ കെട്ടിവെച്ചു. ഇന്ന് അഹമ്മദാബാദിൽ നടക്കുന്നത് അവിടുത്തെ റൌഡികളുടെ തലയിലല്ല കെട്ടിവെച്ചത്, ഇന്ത്യക്കാരായ 82 കോടി ഹിന്ദുക്കളുടെ തലയിൽ കെട്ടിവെച്ചു. മാതൃഭൂമി ആഴ്ച പതിപ്പില് ഒരു അരവിന്ദാക്ഷൻ എഴുതി, ഹിന്ദുവായതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഹിന്ദുവായതിൽ ഇന്നുവരെ അഭിമാനിക്കാത്തവര് എന്തിനാ ഇപ്പൊ ദുഃഖിക്കുന്നെ? ഇപ്പൊ താൻ ദുഃഖിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? താൻ എന്തെങ്കിലും അഭിമാനിച്ചിട്ടുണ്ടോ? അഭിമാനിക്കാത്തവന് വിഷമം തോന്നുമ്പോ ദുഃഖം വരുന്നു. അത് ആ മാതൃഭൂമി കൊടുത്ത ടൈറ്റിലാണത്, അതിനകത്ത് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, മറ്റൊരു രീതിയിലാണ്. എന്തിനാ പത്രക്കാര് ഹിന്ദുവിന്റെ തലയിൽ കെട്ടിവെക്കുന്നത്? അങ്ങനെ കെട്ടിവെച്ചാൽ കാശ്മീരിൽ നടക്കുന്നത് ഇസ്ലാമിന്റെ തലയിൽ കെട്ടിവെക്കണ്ടേ? അത് വെക്കില്ല. കാശ്മീരിലെ 324,000 ഹിന്ദുക്കള് അഭയാർത്ഥികളായി പോയത് മുസ്ലിമിന്റെ കുഴപ്പം കൊണ്ടല്ല, ടെററിസ്റ്റിന്റെ കുഴപ്പം കൊണ്ടാ. അപ്പൊ മുസ്ലിം പരിശുദ്ധൻ, അവിടെ ടെററിസ്റ്റ്. അഹമ്മദാബാദിൽ നടക്കുന്നത് 82 കോടി ഹിന്ദുക്കളുടെ കുഴപ്പം. ഈ ഹിന്ദു അത്രയും നികൃഷ്ടമാണ്. രണ്ട് വിഭാഗത്തിന്, ഒന്ന് പത്രങ്ങൾക്ക്, രണ്ട് രാഷ്ട്രീയക്കാർക്ക്. ഒന്ന് ചിന്തിക്കണം, ഈ നാടിന്റെ സംസ്കൃതിയുടെ അവകാശികള് ഇന്ന് ഹിന്ദുക്കളാണ്. ഈ സനാതന ധർമ്മത്തിന്റെ ഒന്നും ഇസ്ലാമും അതുപോലെ തന്നെ ക്രിസ്ത്യാനിയും സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കുന്നു എന്ന് വരുത്തി തീർത്തിട്ടേ ഉള്ളൂ, അവര് സ്വീകരിച്ചിട്ടില്ല. അവരുടെ പുണ്യദേശം ഇന്നും ജെറുസലേമും മെക്കയും തന്നെയാണ്. ഈ നാട്ടില് അവർക്ക് ന്യൂനപക്ഷമർദ്ദം, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
ലോകത്തിലെ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി കോടതി കയറിയ ഒരേ ഒരു സ്ഥലം ഇവിടെയാ. പത്തനംതിട്ടയില് ഹിന്ദുക്കളെ കൂട്ടം ചേർന്ന് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും എം ഡി എഫിലെയും മുസ്ലിങ്ങൾ തല്ലി. ഒരു രാഷ്ട്രീയക്കാരനും ഒന്നും പറഞ്ഞില്ല, ഒരു പത്രക്കാരനും പറഞ്ഞില്ല. എല്ലാ പാർട്ടിയിലെയും മുസ്ലിങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ആന്ധ്രക്കാരായ അയ്യപ്പന്മാരെ തല്ലിയത് എന്ന്. കാരണം അങ്ങനെ ഹിന്ദുവിനെ തല്ലി എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ വർഗീയ ലഹള ഉണ്ടായാലോ? എത്ര ധാർമ്മിക ബോധമാ രാഷ്ട്രീയക്കാർക്ക്! ഹിന്ദു തല്ലുകൊള്ളുമ്പോൾ അത് പുറമ്പോക്ക്. അതുപോലെ ഈ മെഡിക്കൽ കോളേജിലൊരു പ്രൊഫസറ് ശസ്ത്രക്രിയക്കകത്തേക്ക് കൊണ്ടുപോകുന്ന രോഗികളോട് പറയുക, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ ശസ്ത്രക്രിയ വിജയമാവുകയുള്ളൂ എന്ന്. സർജറിക്ക് കൊണ്ടുപോകുന്ന ഒരു പേഷ്യന്റിന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക. എത്തിക്സ് ഡോക്ടേഴ്സിന്റെ എത്തിക്സ് വയലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു. ഇത്രയും ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഈ സനാതനധർമ്മം അതിനെ ആക്രമിച്ച, അതിനെ തകർത്ത അക്ബറിനെ നാം മഹാനായ അക്ബർ എന്ന് പേരിട്ടു. ബയോകെമിസ്ട്രി അറിയാവുന്ന ഗോപാലേഷൻ വന്നതുകൊണ്ടല്ല, നാടിന്റെ പൈതൃകം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവരിരുന്നത്, അത് കേൾക്കാനാണ് അവരിരുന്നത്. ഒരര ഔൺസ് പൈതൃകത്തിന്റെ ചൈതന്യം സ്പൂണില് തീർത്ഥം കൊടുക്കുന്നത് മാതിരി പുത്തൻകാവിൽ അമ്മയുടെ മുമ്പില് തീർത്ഥം സ്വീകരിക്കാൻ വന്ന ഹിന്ദുക്കളുടെ കയ്യില് ഒരു ഡ്രോപ്പ് കൊടുത്താൽ ഏത് മാർക്സിസ്റ്റുകാരനും മാറും, ഏത് കോൺഗ്രസ്സുകാരനും മാറും, ഏത് സനാതനധർമ്മത്തെ കുറിച്ച് ഒന്നും അറിയാത്ത ബി ജെ പി കാരനും മാറും, ഇവരെല്ലാം മാറും. ഒരു സ്പൂൺ തീർത്ഥം, ക്ലസ്റ്റേർഡ് വാട്ടർ. ഇംഗ്ലീഷുകാരൻ തീർത്ഥത്തെ പറയുന്നത് ക്ലസ്റ്റേർഡ് വാട്ടർ, പ്രത്യേക മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള വാട്ടർ. മാറ്റാൻ സാധിക്കും, ഉറപ്പാണ്. ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നതില് 80% യുവാക്കളാണ്. 10 യുവാക്കള് ഒരു വില്ലേജിൽ പ്രവർത്തിച്ചാൽ കൃഷ്ണ രാമ ഗോവിന്ദ, ബാക്കിയെല്ലാം മാറും, ഒരു വിഷമവുമില്ല. പിന്നെ ആദ്യം സാമധാന ഭേദം കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ളത് ചെയ്യാം. കാരണം പറ്റിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. സത്യസന്ധമായി തിരിച്ചു കൊണ്ടുവരണ്ടേ? പഠിപ്പിക്കണ്ടേ? ഈ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ട് എല്ലാത്തിനെയും റീകൺവെർട്ട് ചെയ്യാം. ഒരു ശുദ്ധികലശവും വേണ്ട, പുണ്യാഹവും വേണ്ട. കാരണം ഇവിടെ രണ്ട് പാർട്ടികളെ ഉണ്ടായിട്ടുള്ളൂ, ഒന്ന് ഹിന്ദുവും ഹിന്ദുവായിരുന്നവനും. എല്ലാത്തിന്റെയും രക്തം ഹിന്ദുവിന്റെ രക്ത. ഇവിടെ ആരുടെയെങ്കിലും രക്തം റോമിലെ രക്തമുണ്ടോ? ഇവിടെ അറേബ്യയിലെ രക്തമുണ്ടോ? ആരും ആരിലുമില്ല. ഈ നാടിന്റെ ചിന്താധാര അത്രയും ശാസ്ത്രീയമാണ്. ഓരോ ക്രിസ്ത്യാനിയോടും പറയണം, ഇത് നിങ്ങളുടെയും പൈതൃകമാണ്. ഇവിടുത്തെ വേദം നിങ്ങളുടെ പൈതൃകം. മലേഷ്യയിലേക്കും ഇന്തോനേഷ്യയിലേക്കും പോയാൽ ഇന്തോനേഷ്യയിലെ 97% ജനങ്ങൾ മുസ്ലിങ്ങളാണ്. 50 രൂപ നോട്ട് നോക്കിയാൽ ഗണപതിയുടെ പടം, 100 രൂപ നോട്ടിന് ശ്രീരാമന്റെ പടം. അവിടുത്തെ ദേശീയ ഉത്സവം രാമനവമി. പോപ്പുലേഷന്റെ 97% മുസ്ലിങ്ങളാണ് അവിടെ. പൈതൃകം അവർ മാറ്റിയിട്ടില്ല. അവരുടെ പൈതൃകം വേദത്തിന്റെ പുരാണത്തിന്റെ ഇതിഹാസത്തിന്റെ പൈതൃകമാണ്. ശിവജിയുടെ ലെഫ്റ്റനന്റും റൈറ്റനന്റും മുസ്ലിങ്ങളായിരുന്നു. ഇവിടത്തെ ക്രൈസ്തവര് ദേശീയ ധാരയിൽ വന്നവരായിരുന്നു. നേരെ നമ്മുടെ വാസ്കോഡഗാമ ഇവിടെ വന്ന് കാലുകുത്തിയത് മുതൽക്ക്. എന്തിനാ വാസ്കോഡഗാമ ഇവിടെ വന്ന് കാലുകുത്തി ഇറങ്ങിയത് എന്ന് കുട്ടിയോട് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു കൈകുത്തി ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടത്. അപ്പൊ വാസ്കോഡഗാമ കാലുകുത്തി ഇറങ്ങിയത് മുതൽക്കാണ് ക്രിസ്ത്യാനികൾ മറ്റൊരു സംസ്കാരം തുടങ്ങിയത്. അന്നുവരെ ക്രിസ്ത്യാനികൾ ഭാരതീയ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. അതിനുശേഷം അവര് മാറി, അവർ പടിഞ്ഞാട്ട് നോക്കാൻ തുടങ്ങി. അവരെ ഓർമ്മിപ്പിക്കണം. ഈ മാസം 10-ാം തീയതി മിനിഞ്ഞാന്നത്തെ മനോരമ പേപ്പറില് ബോക്സില് മനോരമ കൊടുത്തിട്ടുണ്ട് ഒരു മെത്രാന്റെ റിപ്പോർട്ട്. ഭാരതത്തിലെ ക്രിസ്ത്യാനികളെ പൂർവ്വ പിതാമഹന്മാര് ഹിന്ദുക്കളാണെന്ന് ഓർമ്മ വേണം. മെത്രാൻ പറഞ്ഞിരിക്കുകയാണ് അവരുടെ രക്തം ഹിന്ദു രക്തമാണെന്ന് ഓർമ്മ വേണം. അവരുടെ ചിന്താധാര ഹൈന്ദവ ചിന്താധാരയാണെന്ന് ഓർമ്മ വേണം. അതുപോലെ അവര് വിശ്വാസം മാറി ഒരു യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു എന്ന് മാത്രം 33 കോടി ദേവന്മാരുടെ കൂട്ടത്തില് ഒരു യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്ക് വല്ല വിഷമമുണ്ടോ? പട്ടിയെ പൂച്ചയെയും പശുവിനെയും പന്നിയെയും നമ്മൾ പൂജിക്കാറുണ്ട്. വരാഹാവതാരം ഈ നാട് നന്നാക്കാൻ പറ്റുമെങ്കിൽ മഹാവിഷ്ണു നോക്കിയതാ, പന്നിയായിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ വരാഹാവതാരത്തിനെ പൂജിക്കുന്നു. യേശുദേവനെ പൂജിക്കാൻ, മുഹമ്മദ് നബിയെ പൂജിക്കാൻ ഈ ഗ്രന്ഥങ്ങൾ ഇതിനകത്തേക്ക് എടുക്കാൻ ഈ നാട്ടിലെ ആർക്കും ഒരു വിഷമവുമില്ല. രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കാൻ രാഷ്ട്രം തയ്യാറാണ്. മറച്ചും വേണം, വൺവേ ട്രാഫിക് പറ്റില്ല മക്കളെ എന്നൊന്ന് പറയണ്ടേ. വൺവേ ട്രാഫിക് ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കുക, ഇതൊന്നും നിങ്ങളെ സ്വീകരിക്കില്ല. അത് പറയേണ്ട സ്ഥലം പള്ളി തന്നെയാണ്, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഇവിടെ പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് അത് അംഗീകരിപ്പിക്കണം. ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യം ലോക ജനത അംഗീകരിക്കുന്നു. ആത്മചൈതന്യം, ആത്മീയത. കഴിഞ്ഞ ആഴ്ചയില് നമ്മുടെ അകപ്പറമ്പിന്റെ അടുത്ത് അങ്കമാലി വിമാനത്താവളത്തിൽ ചെന്നപ്പോൾ അമ്മയുടെ ഒരു ചെറിയ സ്റ്റോൾ അവിടെയുണ്ട്, അമ്മയുടെ പടവൊക്കെ വെച്ചിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷുകാരൻ പെട്ടെന്ന് കയറി വന്നു, നിറച്ചു കുങ്കുമം നെറ്റിയില്, അമേരിക്കൻ ഇംഗ്ലീഷുകാരനാ. അപ്പൊ അവിടെയുള്ള മേനോൻ ചോദിച്ചു, സർ വൈ യു ഹാവ് പുട്ട് ദിസ് മച്ച് കുങ്കും? അമ്മ ടോൾ മി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് യുവർ നെയ്യും? ഹനുമാൻ. ഐ ലോസ്. അപ്പൊ ഞാൻ അവിടെ നിൽക്കാം, തൊട്ടിപ്പുറത്ത് നിൽക്കാം. Who put you this name? Amma put this name for me, Hanuman. Why did she put this name? Because she said I have got the shape of Hanuman. Yan ketana yan Delhi povan vendi airport la nikka appo etra bhangiyayita avaru swigarikkunnathu. Simple surrendering aanu munpil vechu oralalla. Ivide Spainil poyappol aa scene yan ippozhum aalochikka. Amma oru sthalathil irikka, ഉരുളക്കിഴങ്ങ് വറുത്തത് എന്തോ അമ്മ കഴിക്കുക, വിഷം നട്ട് മറ്റൊന്നും കഴിക്കാറില്ല. അപ്പൊ സ്പെയിനിലെ മിലിട്ടറിയുടെ ഹെഡ് അപ്പുറത്തിങ്ങനെ കടന്നു പോവാ. അപ്പൊ അമ്മയെ കണ്ടപ്പോ അയാളൊന്ന് നോക്കി, കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അയാൾ ഒന്നും കൂടി നോക്കി, അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നു. അയാൾ ഒരൊറ്റ കരച്ചില്, മിലിട്ടറി ഹെഡേ, മിലിട്ടറി ഹെഡ് കരയാറുണ്ടോ? കരയാറുണ്ട്. ഇയാൾ കരഞ്ഞു. എന്നിട്ട് അയാൾ അമ്മയെ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് അമ്മ നമസ്കരിച്ചു പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. മോനൊരു കാര്യം ചെയ്യണം, യൂറോപ്പിലെ അമ്മയുടെ എല്ലാ വർക്കും മോൻ കോർഡിനേറ്റ് ചെയ്യണം. അടുത്തുള്ള ആള് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അയാൾ നേരെ ഓഫീസിൽ ചെന്നു, രാജിവെച്ചു, ഈ ഷർട്ടും കുപ്പായവും അവിടെ ഏൽപ്പിച്ചു. ഇന്ന് അയാൾ യൂറോപ്പിലെ അമ്മയുടെ കോർഡിനേറ്ററാ. ജസ്റ്റ് ഹാഫ് ആൻ അവർ, അരമണിക്കൂർ, എന്ത് വ്യത്യാസം! ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു തമാശ കഥ ശരിയായിട്ടുള്ളതാ. പോപ്പ് ഡോൺ മറിയോ മസോളിനി, അദ്ദേഹം കന്യാസ്ത്രീകളും ചേർത്തിട്ട് സായിബാബയെ പരീക്ഷിക്കാൻ വിട്ടു, സായിബാബ അന്തിക്രിസ്തു ആണോ നോക്കാൻ. അവിടെ വന്ന് പോപ്പ് വിട്ടതാ. ഇവര് വന്ന് സായിബാബയെ 4-5 ദിവസം പരീക്ഷിച്ചു. സായിബാബ എന്ത് കുഴപ്പാ ചെയ്യണം, സായിബാബ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഇവർ പോയി നിൽക്കും. അങ്ങനെ ഞാൻ വിചാരിച്ച സായിബാബ ഭക്ഷണം കഴിക്കുന്നത് സ്വർണ്ണ പാത്രത്തിൽ പ്രത്യേക രീതിയിലാണ്. ഒരു ദിവസം TV കണ്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നി. ഒരു അലൂമിനിയ പാത്രത്തിൽ ഒരു ചപ്പാത്തി, ഇത്രയും ഉരുളക്കിഴങ്ങ്, അതിന്റെ 7 ഇരട്ടി കഴിച്ചാൽ എനിക്ക് മതിയാവില്ല. അത്രയും കഴിച്ച് അദ്ദേഹം ജസ്റ്റ് കഴിച്ചോണ്ടിരിക്കുക. 5-6 ദിവസം സായിബാബ അന്തിക്രിസ്തു ആണോ എന്ന് പരീക്ഷിച്ച് അവസാനം ഡോൺ മറിയോ മസോളിനി പോപ്പിനെഴുതി, ഐ ആം നോട്ട് കമ്മിങ് ബാക്ക്, ഞാൻ തിരിച്ചു വരണില്ല. വൈ യു ആർ നോട്ട് കമ്മിങ് ബാക്ക്? ഐ കുഡ് സീ ജീസസ് ക്രൈസ്റ്റ് ഹിയർ. പുട്ടഭർത്തി യേശുക്രിസ്തുവിനെ കാണാൻ സാധിച്ചു. അപ്പൊ വത്തിക്കാനിൽ യേശുക്രിസ്തു ഒന്നും ഇല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അവിടെ നിന്ന് പോപ്പിന്റെ ചേംബർലൈൻ എഴുതി, ഇറ്റ് ഈസ് ഹിയർ വിത്ത് വാണ്ട് ദാറ്റ് യു ഷുഡ് കം ഇമീഡിയറ്റ്ലി. ഡോൺ മറിയോ മസോളിനി വലിയ പേപ്പർ എടുത്ത് എഴുതി, ഓം ശാന്തി ശാന്തി ശാ. അദ്ദേഹം കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസം മരിച്ചു. ഡോൺ മറിയോ മസോളിനി പുട്ടഭർത്തിയിൽ തന്നെ വർക്ക് ചെയ്ത് അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു. അപ്പോ എന്തൊരു വ്യത്യാസമാണ് വരുന്നത്! ഇത് ലോക ജനതയുടെ മനസ്സിലാണ്. ഇത്രയും ഉദാഹരണങ്ങൾ ഒരെണ്ണല്ല. ന്യൂസിലാൻഡിലെ കുറെ ഇംഗ്ലീഷുകാർ ഒരുമിച്ച് ചേർന്നൊരു റെപ്രസെന്റേഷൻ കൊടുത്തു പ്രധാനമന്ത്രിക്ക്, ന്യൂസിലാൻഡിന്റെ പേര് മാറ്റണം, ന്യൂ സായിലാൻഡ് എന്നാക്കണം. അപ്പോഴാദ്യമായിട്ട് അവരെ ന്യൂ സായിലാൻഡ് ആക്കണം, ആലോചിക്കാമെന്ന് പറഞ്ഞു വിട്ടിരിക്ക. ആസ്ട്രേലിയയിലെ ഓരോ ജില്ലയിലും ഓരോ ഉജ്ജ്വലമായ അമ്പലങ്ങൾ കെട്ടിപ്പടുത്തു വരിക. ഈ നാടിന്റെ പൈതൃകം ശാന്തമായി ഒഴുകുന്നുണ്ട്, ശാശ്വത സത്യമായതുകൊണ്ട്. അതിനകത്തെ അത്യുജ്വലമായ അറിവുകൾ നിങ്ങൾ കൊണ്ടാകണം. സത്യസന്ധമായ അറിവ്, ആ അന്ധവിശ്വാസങ്ങൾ ഹിന്ദുധർമ്മത്തിലുണ്ട്, അനവധിയുണ്ട്. അത് മാറ്റണം. പക്ഷേ വേദന തോന്നിയ ഒരു സംഭവം, യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തില് കോഴിയെ അറക്കലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് നിർത്തി. എടപ്പള്ളി പള്ളിയില് കഴിഞ്ഞ അഞ്ചാറ് ദിവസമായിട്ട് കോഴിയെ കൊല്ലലിന്റെ പൂരം, ചിക്കൻ കറി ആ പള്ളിയിലെ വഴിപാട്, ഈ ദുരാചാരം പള്ളിക്കാർക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ ഈശ്വര, അല്ല എന്റെ കർത്താവേ, അഭിപ്രായത്തിന് വഴി മുഴുവനും കോഴിയെ ചുട്ടു തിന്നുന്നു പള്ളിയുടെ പേരില്. ഇത് അന്ധവിശ്വാസമല്ലേ? എന്തോ അച്ഛന്മാരും ഉണ്ടാതിരിക്കുന്നത് മെത്രന്മാര്. ഈ കോഴിയെ കൊല്ലുന്ന പരിപാടി എപ്പ തുടങ്ങി? നിങ്ങളുടെ തലകുത്തി വീഴുകയാണോ? ആണെങ്കിൽ ഓർമ്മിപ്പിക്കുന്നു, ആ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് മറ്റന്നാൾ മുതൽക്ക് ഈച്ച ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കോഴിയുടെ ഈച്ച ഒന്ന് ആലോചിച്ചു നോക്കണം. ആരെ പ്രീതിപ്പെടുത്താനാ? ലക്ഷക്കണക്കിന് കോഴിയെ വറുത്ത് അവിടെ പൊങ്കാല വെക്കുന്ന മാതിരി കോഴിക്കറി വെക്കുന്നു നാഷണൽ ഹൈവേയില്. ഏത് മതമാണ് അന്ധവിശ്വാസം? ഇവിടെ ഉള്ളത് ഓരോ അന്ധവിശ്വാസവും മാറ്റി വരാനുള്ള അത്രയും മാനസികാവസ്ഥ ഞങ്ങൾ കാണിക്കാൻ തയ്യാറാണ്. തെറ്റുള്ളത് തിരുത്തും. കണ്ണൂരും കാസർഗോഡും തലശ്ശേരിയിലും പോയി പ്രഭാഷണം നടത്തിയപ്പോൾ എല്ലാവരോടും പറഞ്ഞു, മുത്തപ്പന്മാരുടെ അമ്പലത്തില് വറ്റൽ മീൻ ഒരിക്കലും നിവേദിക്കരുത്, കള്ള് നിവേദിക്കരുത്. വൈദിക ഈശ്വര സങ്കല്പത്തില് കള്ള് നിവേദ്യം തെറ്റ്, മീൻ നിവേദ്യം, ഇറച്ചി നിവേദ്യം തെറ്റ്, നിർത്തണം. അവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചു ചെയ്യരുത് എന്ന്. മാറാൻ അവർ തയ്യാറാ. മാറ്റും. അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റും. സദാചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഈ പരമപവിത്രമായ ഭാരതത്തില് ലോകം അംഗീകരിക്കാൻ പോകുന്ന ധർമ്മത്തിന്റെ അവകാശികളാണ് നാം. ഈ നമുക്കൊരു ബാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കുക. ഇങ്ങനെ ഒരുമിച്ച് ചേരുമ്പോൾ ആവേശം ഉണ്ടായാൽ മാത്രം പോരാ, പഠിച്ച് ആ ആവേശത്തെ ആഗ്രഹമാക്കി മാറ്റണം, ആഗ്രഹത്തെ അറിവാക്കി മാറ്റണം. നിങ്ങൾക്ക് ആവശ്യമുള്ള അറിവിന്റെ കാസറ്റുകളും പുസ്തകങ്ങളും നിങ്ങളുടെ അടുത്തെത്തിക്കാൻ തയ്യാറാണെന്ന് ഒരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാല് വേദങ്ങളും അറിയാവുന്ന ഡോക്ടർ സാംബശിവൻ എന്ന ന്യൂറോ സർജന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരത്തും എല്ലാ സ്ഥലത്തും. അവിടെ നിന്ന് വരുന്ന കാസറ്റുകളും സീഡികളും പുസ്തകങ്ങളും, അമ്മയുടെ ആശ്രമത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനാ ഗീതങ്ങളും പ്രഭാഷണ ഗീതങ്ങളും, ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളും, സായിബാബയുടെ ഭാരതീയ പൈതൃകത്തിന്റെ പുസ്തകങ്ങളും, രവിശങ്കറിന്റെ ഈ നാടിന്റെ പൈതൃകങ്ങളും എല്ലാം സാവധാനത്തിൽ പഠിക്കണം. പഠിച്ച് 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 10,000 വർഷം ഈ ഭൂമിയിൽ ഈ ധർമ്മം സർവൈവ് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് സാധിക്കണം. ആ അറിവ് മനസ്സിനകത്തേക്ക് പോകണം. എന്നിട്ടെല്ലാവരോടും പറയണം, ഇത് നിങ്ങളുടെ പൈതൃകമാണ്, സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കണം. സ്വയമേവ മൃഗേന്ദ്രത, സ്വയം സിംഹത്തിന്റെ ഗർജനമുണ്ടാക്കാൻ സാധിക്കണം. ആ ചങ്കൂറ്റമുള്ള ഹിന്ദുവിന്റെ രക്തം തിളക്കരുത്, സർക്കുലേറ്റ് ചെയ്യണം. ആ രക്തചംക്രമണത്തില് ശുദ്ധവായു എടുക്കണം. ഭൂമിക്ക് മുകളില് സൂര്യന് താഴെ ഹിന്ദുവിന് അവകാശപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. ഈ സനാതന ധർമ്മത്തിന്റെ അവകാശികളായ ഹിന്ദു എന്ന വാക്ക് വർഗീയമല്ല എന്ന് ഡിക്ലെയർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇവിടത്തെ രാഷ്ട്രീയക്കാരോട് അറിയിക്കണം, ഹിന്ദുവിനെ ഇനി സ്പ്ലിറ്റ് ചെയ്യിക്കരുത് ജാതിയുടെ പേരില്. ഹിന്ദുവിനെ വിഘടിപ്പിച്ചാൽ അതിന്റെ ശാപം അവസാന ശ്വാസം വരെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാരണം ഈ സനാതന ധർമ്മത്തിന്റെ സംരക്ഷണം എന്ന അത്യുജ്വലമായ ഒരു കർമ്മ പദ്ധതി കുറെ ആൾക്കാർ ത്യാഗം സഹിച്ച് ചെയ്യുന്നു. അതിനെ ഇല്ലാതെയാക്കാൻ ഒരു ദിവസത്തെ ഇലക്ഷന് വേണ്ടി 10 പേപ്പർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളത് ചെയ്യരുത് എന്നറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. 2 ഉത്തരവാദിത്വം. ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ, ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ. ഹേ അനഘ, പാപം ചെയ്യാത്ത അർജുന, പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, 2 വിധത്തിലുള്ള കർമ്മമാണുള്ളത്. ജ്ഞാനയോഗേന സാഖ്യാണാം, കർമ്മയോഗേന യോഗിനാം. അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ട് ഒരു പ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് സംഘടിപ്പിച്ചവരെ പോലെ എത്ര ദിവസത്തെ ത്യാഗം അവരെ സഹിച്ചു, എത്ര സാമ്പത്തിക നഷ്ടം, എത്ര ടെൻഷൻ, എത്ര മഴ വരുമോ, ആൾക്കാർ വരുമോ, സന്യാസിമാർ വരുമോ, ഓംബുഡ്സ്മാൻ വരുമോ, കോവാലേഷൻ വരുമോ, എന്തെല്ലാം ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ പേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനും അവർ സഹിച്ചത് എന്തിന്? എം എൽ എ പോസ്റ്റ് കിട്ടാനാണോ, കാശുണ്ടാക്കാനാണോ, പൊസിഷന് വേണ്ടിയാണോ? അല്ല, അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. സനാതന ധർമ്മത്തിന് ഒരു പുനരുത്ഥാനമുണ്ടാകണം. ചൈതന്യവത്തായ സനാതന ധർമ്മത്തിന്റെ അവകാശികളെ ഓർമ്മിപ്പിക്കണം. അവരെ ഓർമ്മിപ്പിക്കാൻ നടത്തിയ കർമ്മയജ്ഞമാണ് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശക്തിയായ മഴ പെയ്തു, പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നേ ഉള്ളൂ. വിയർത്ത് കുളിക്കുന്നുണ്ട് ഓരോരുത്തരും, ആരും എഴുന്നേൽക്കുന്നില്ല. കാരണം അവര് വന്നത് അവനവൻ ആരാണെന്നറിയാനാണ്. അതറിയാനുള്ള യജ്ഞത്തിന് എന്നും ഉണ്ടായിരിക്കണം ആവശ്യമായ അറിവുകൾ. വള്ളിക്കാവിൽ നിന്ന് വരും, മറ്റെല്ലാ സ്ഥലത്തു നിന്നും വരും. രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക, അന്ധവിശ്വാസങ്ങൾ തിരസ്കരിക്കുക, നല്ലത് ഉൾക്കൊള്ളുക, അതേതിൽ നിന്ന് ഉൾക്കൊള്ളുക. അങ്ങനെ ഉയരാൻ സാധിക്കണം. ഉയർന്നുയർന്നുയർന്ന് ഈ സനാതന ധർമ്മത്തെ തിരിച്ചു പ്രതിഷ്ഠിക്കണം. ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, കെ പി സി ഭട്ടതിരിപ്പാടെ, പുറത്താരോടും പറയരുത്, ഞാൻ ഇത്രയും ഉയരാൻ കാരണം വേദം പഠിച്ചത് കൊണ്ടാണ് എന്ന് ഇ എം എസ് പറഞ്ഞു. അത് പുറത്താരോടും പറയരുത് എന്ന് ഭട്ടതിരിപ്പാട് എന്നോട് പറഞ്ഞു. പിന്നെ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോടാ ഞാൻ പറയുക? ചിലതെല്ലാം പുറത്ത് പറയണം. കാരണം ഇവര് കാണിച്ചു കൂട്ടുന്നതിന്റെ സത്യം ഒന്ന് അറിയണ്ടേ? വേദത്തെ കുറിച്ച് പുറത്ത് ഞാൻ ചീത്ത പറയും, എന്തിനാ തിരുമേനി പുറത്ത് ചീത്ത പറയുന്നത്? അതെന്താണോ കുഴപ്പം? ഞാൻ നമ്പൂതിരിപ്പാട് കളഞ്ഞില്ലല്ലോ, നമ്പൂതിരിപ്പാട് വെച്ചിട്ടുണ്ടല്ലോ. അതിന്റെ അർത്ഥം നമ്പൂതിരിപ്പാട് കളയാൻ വിഷമമുണ്ടെന്നല്ലേ? അപ്പൊ ഈ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പാട് കളയാതെ വെച്ചിട്ടുണ്ട്. അവരെല്ലാം തിരിച്ചു വന്നു. ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഒരു കാര്യം, സനാതന ധർമ്മത്തിന്റെ മഹത്വം നിങ്ങൾ പഠിക്കാതെ മറ്റൊരുവനെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പഠിപ്പിക്കണമെങ്കിൽ പഠിക്കണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒരു കാര്യം അഷ്വർ ചെയ്യുന്നു, സനാതന ധർമ്മം പഠിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരില്ല. അത്രയും ഉദാത്തമാണ് ഇത്, ഈ ധർമ്മത്തെ പഠിപ്പിക്കാൻ. എന്നെല്ലാമാണോ പുത്തൻകാവിലെ ആൾക്കാർക്ക് ആഗ്രഹമുള്ളത്? എന്റെ സ്വദേശം തൃപ്പൂണിത്രയാ, അവിടെ നിന്നൊരു സ്കൂട്ടറിൽ ഇങ്ങോട്ട് വരാനേ ഉള്ളൂ, വലിയ വിഷമമൊന്നുമില്ല. തിരുവനന്തപുരത്താ പ്രവർത്തിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് എവിടെയെല്ലാം ആവശ്യമുണ്ടോ, ആഗ്രഹമുണ്ടോ, അവിടെ വന്ന് പഠിപ്പിക്കാൻ പാകത്തിന് തയ്യാറാണെന്ന് വാക്ക് തരുന്നു. അമ്മയുടെ മിഷൻ, സായിബാബയുടെ മിഷൻ, സനാതന ധർമ്മത്തിന്റെ മിഷൻ, ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ആരും നമ്മുടെ ഇടയില് കയറിയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി നമ്മളെ നശിപ്പിക്കാൻ ഇട കൊടുക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കുക, ഇഷ്ടമുള്ള മതത്തിൽ പ്രവർത്തിക്കുക, ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ അവകാശം. ഒരാൾക്കും അതിൽ സ്വാധീനിക്കാൻ ഇടവരുത്തരുത്. നിങ്ങൾ എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെ ഈ സനാതന ധർമ്മത്തിന്റെ അമൃതധാര ഒഴുക്കുക. ഇത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച ഈ സന്യാസി ശ്രേഷ്ഠന്മാർക്ക്, അമ്മയുടെ മക്കൾക്ക്, പുത്തൻകാവിലെ പ്രവർത്തകർക്ക്, ഇവിടത്തെ ജനതതിക്ക്, ഇത്രയും ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന എന്റെ പ്രിയ കുടുംബാംഗങ്ങൾക്ക്, നിറഞ്ഞ ഹൃദയത്തോടുകൂടി, വികാര നിർഭരമായ മാനസികാവസ്ഥയോടുകൂടി എന്നും എന്നും നിറഞ്ഞ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിനീത 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 പ്രണാമം എല്ലാവർക്കും.